നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറീസ്. ഷിക്കാഗോ ഫീൽഡ് മ്യൂസിയം അഥവാ ഫീൽഡ് മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽ ഒന്നാണ്. അനേകം മൃഗങ്ങളെ സ്റ്റാഫ് ചെയ്ത് വച്ചിരിക്കുന്ന ഇവിടെ നമുക്ക് ഒട്ടനവധി പുരാവസ്തുക്കളും കാണുവാനായിട്ട് സാധിക്കും. ലോകമെമ്പാട് നിന്നും പിടികൂടിയ നരഭോജികളായിട്ടുള്ള സിംഹങ്ങൾ, അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ ഇവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. വൈൻ ഹൊസക്ക് എന്ന ബാലൻ അവൻ സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ഈ ഷിക്കാഗോ ഫീൽഡ് മ്യൂസിയം. കാരണം മറ്റൊന്നുമല്ല, വലിയൊരു വേട്ടക്കാരനാകണം എന്നാണ് ഈ വൈൻ ഹൊസക്കിൻ്റെ ആഗ്രഹം. ലോകപ്രശസ്തരായിട്ടുള്ള വേട്ടക്കാർ, പര്യവേഷകർ, സഞ്ചാരികൾ, ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ ഷിക്കാഗോ ഫീൽഡ് മ്യൂസിയത്തിൽ തൻ്റെ മുന്നിൽ കൂടെ മിന്നി മറിയുമ്പോൾ ഇവനൊരു സ്വപ്ന ലോകത്തേക്ക് ചെന്നെത്തും. അങ്ങനെ സ്ഥിരമായിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഷിക്കാഗോ ഫീൽഡ് മ്യൂസിയത്തിൽ വന്നു പോയിരുന്ന ബാലനാണ് വൈൻ ഹൊസക്ക്. വലുതായി കഴിഞ്ഞപ്പോഴും തൻ്റെ ആഗ്രഹത്തിന് യാതൊരു കുറവും ഉണ്ടായില്ല. അവൻ നല്ലൊരു വേട്ടക്കാരനായിട്ട് മാറി. അങ്ങനെ അമേരിക്കയിൽ കൊള്ളാവുന്ന ഒരു വേട്ടക്കാരനായി മാറിയ ശേഷമാണ് വൈൻ ഹൊസക്ക് തൻ്റെ ചിരകാല അഭിലാഷം നിറവേറ്റുവാനായിട്ട് ആഫ്രിക്കയിലേക്ക് പോകുന്നത്. ആഫ്രിക്കയിൽ സിംഹങ്ങളെ വേട്ടയാടുക, ഇതായിരുന്നു വൈൻ ഹൊസക്കിൻ്റെ ആഗ്രഹം. അങ്ങനെയാണ് വൈൻ ഹൊസക്ക് സാംബിയ രാജ്യത്തിലെ സൗത്ത് ലുവാങ്കുവ നാഷണൽ പാർക്കിൽ എത്തിച്ചേരുന്നത്. സിംഹം ഉൾപ്പെടെയുള്ള കുറച്ച് മൃഗങ്ങളെ വേട്ടയാടാനുള്ള ലൈസൻസും ഇദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. സാംബിയയിലെ ലുവാങ്കുവ നദിയുടെ തീരങ്ങളിൽ മൂന്ന് വലിയ നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ്, അതിൽ ഏറ്റവും വലിയ നാഷണൽ പാർക്കല്ല, ഇത് മൂന്നും വലിയ വലിയ നാഷണൽ പാർക്കുകളാണ്. അതിലൊന്നാണ് ഈ ലുവാങ്കുവ, സൗത്ത് ലുവാങ്കുവ നാഷണൽ പാർക്ക്. ലുവാങ്കുവ നദിയുടെ തീരങ്ങളിൽ, നദീതടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു 52,000 ചതുരശ്ര കിലോമീറ്റർ സ്ഥലമാണ് ഈ മൂന്ന് നാഷണൽ പാർക്കുകൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ സിംഹം, അങ്ങനെയുള്ള വലിയ ബിഗ് 5 മൃഗങ്ങൾ, ആന, കാണ്ടാമൃഗം, അങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം തന്നെയും ഇവിടെ ഈ നാഷണൽ പാർക്കുകളിൽ ഒട്ടനവധി എണ്ണം കറങ്ങി നടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വൈൻ ഹൊസക്കിന് വേട്ടയാടാനായിട്ട് പറ്റിയ സ്ഥലമാണ് സാംബിയയിലെ സൗത്ത് ലുവാങ്കുവ നാഷണൽ പാർക്ക്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നത്. സൗത്ത് ലുവാങ്കുവ നാഷണൽ പാർക്കിൽ മനുഷ്യവാസമുള്ള സ്ഥലങ്ങൾ കുറവാണ്, സ്ഥിരമായിട്ട് മനുഷ്യൻ വസിക്കുന്ന സ്ഥലങ്ങൾ കുറവാണ്. അതിൽ പ്രാധാന്യമുള്ളത് ഫുവേ എന്നറിയപ്പെടുന്ന കിഴക്ക് ഭാഗത്തുള്ള ഒരു സെറ്റിൽമെൻ്റാണ്. ഈ ഫുവേയിലേക്കാണ് ഇദ്ദേഹം വന്ന് ഇപ്പോൾ നമ്മുടെ ഈ വൈൻ ഹൊസക്ക് വന്നിരിക്കുന്നത്. ഫുവേ ലോഡ്ജ് എന്നറിയപ്പെടുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള ജംഗിൾ ലോഡ്ജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം, കണ്ടിട്ടുണ്ടാവണം. നിങ്ങൾ റീൽസിൽ അല്ലെങ്കിൽ നമ്മൾ ചില വീഡിയോസിലൊക്കെ ഒരു റിസോർട്ടിനകത്തുകൂടി അവരുടെ ആ ഒരു സ്വീകരണ മുറിയുടെ അകത്തുകൂടി ആനക്കൂട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുന്നത് കണ്ടിട്ടുണ്ടാവണം. അത് ഈ ഫുവേ ലോഡ്ജാണ്. വൈൻ ഹൊസക്ക് തൻ്റെ വേട്ട അല്ലെങ്കിൽ വിനോദത്തിന് വേണ്ടിയിട്ടുള്ള ഹണ്ടിങ് നടത്തുവാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഈ ഫുവയിൽ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാർ, നേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ, കുണ്ട അല്ലെങ്കിൽ അക്കുണ്ട എന്നറിയപ്പെടുന്ന ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവർ. ഉണക്ക പുല്ലുകൾ, ഓലകൾ, പിന്നെ മണ്ണ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്ന ചെറിയ ഹട്ടുകളിൽ, കുടിലുകളിലൊക്കെ ആയിട്ടാണ് ഇവർ താമസിക്കുന്നത്. ഈ ഒരു ഭാഗത്ത്, അതായത് ഫുവേ എന്നറിയപ്പെടുന്ന ഭാഗത്തുള്ള നേറ്റീവ്സ് ഇവരാണ്. ഈ സൗത്ത് ലുവാങ്കുവ നാഷണൽ പാർക്കിൽ ഇവിടെ താമസിക്കുന്ന ഈ നേറ്റീവ്സിനെയും ബാക്കിയുള്ള ആളുകളെയും ഒക്കെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു ടൂറിസം പ്രോഗ്രാം നിലവിലുണ്ട്. അതായത് ഇവിടെയുള്ള ആളുകൾക്ക് പ്രയോജനം കിട്ടത്തക്ക രീതിയിൽ, അവർക്ക് വരുമാനം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് അത്. LIRDP എന്നാണ് അതിൻ്റെ പേര്, ലുവാങ്കുവ ഇൻ്റഗ്രേറ്റഡ് റിസോഴ്സ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. വരുമാനം കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് ഈ വൈൽഡ് ലൈഫ് സംരക്ഷിക്കുവാനും നാഷണൽ പാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുവാനും വലിയ താല്പര്യമാണ്. അതിനുവേണ്ടി തന്നെയാണ് ഈ പ്രൊജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ഈ വൈൻ ഹൊസക്കും ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ വിനോദത്തിന് വേണ്ടിയിട്ടുള്ള ഹണ്ടിങ്, എണ്ണത്തിൽ കൂടുതലുള്ള മൃഗങ്ങളെ ഇങ്ങനെയുള്ള ലൈസൻസ് ഉള്ള വേട്ടക്കാർക്ക് വേണ്ടിയിട്ട് ഇത്ര എണ്ണം, ഒരു സിംഹം അല്ലെങ്കിൽ ഒരു കാട്ടുപോത്ത് എന്നിങ്ങനെയുള്ള നമ്പേഴ്സ് കൊടുത്തിട്ട് അവരെ അനുവദിക്കാറുണ്ട്. ഇത് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ ചെയ്തു കൊടുക്കുന്നതാണ്. LIRDP പദ്ധതി കൊണ്ട് വലിയ ഗുണങ്ങളുണ്ട് എന്നാണ് വൈൻ ഹൊസക്ക് പറയുന്നത്. പദ്ധതി വരുന്നതിന് മുമ്പ് പ്രതിവർഷം 3,600 ആനകളാണ് ഇവിടെ കൊല്ലപ്പെട്ടിരുന്നത്. ഇപ്പോൾ വെറും 120 കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫുവേ എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ഥലത്ത്, സൗത്ത് ലുവാങ്കുവ നാഷണൽ പാർക്കിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഈ ഒരു സ്ഥലത്ത് വൈൻ ഹൊസക്ക് എന്നറിയപ്പെടുന്ന ഈ അമേരിക്കൻ ഹണ്ടർ തൻ്റെ അവധിക്കാലം ചെലവഴിക്കാനായിട്ട്, വിനോദത്തിന് വേണ്ടിയിട്ടുള്ള ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട്, ലെഷർ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ആകെ കൂടി മാറ്റിമറിച്ച ഒരു പ്രധാന സംഭവം ഉണ്ടായി. ആ ഒരു സമയത്താണ് ഈ ഭാഗങ്ങളിൽ വേട്ടയാടി നടന്നിരുന്ന ഒരു ജാപ്പനീസ് ഹണ്ടർ, ആ ഹണ്ടറിനെ ഇദ്ദേഹം കണ്ടുമുട്ടിയത്. ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് ആ ഹണ്ടർ വരികയും ഇവർ തമ്മിൽ പരിചയത്തിലാകുകയും ചെയ്തു. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായത്. ഈ ജാപ്പനീസ് ഹണ്ടർ ഒരു പ്രത്യേക ഉദ്ദേശം വെച്ചിട്ടാണ് ഈ ഒരു ഭാഗങ്ങളിൽ കറങ്ങി നടക്കുന്നത്. അയാൾ ഒരു നരഭോജി സിംഹത്തിൻ്റെ പുറകെയാണ്. പക്ഷേ അയാളുടെ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിന് ശേഷമാണ് വൈൻഹോസക്ക് ഇദ്ദേഹത്തെ കാണുന്നത്. ഇദ്ദേഹം ഇതുവരെയും 5 പെൺ സിംഹങ്ങളെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഈ 5-ാമത്തെ പെൺ സിംഹം ശരിക്കും ഒരു നരഭോജി തന്നെയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഇദ്ദേഹം വരുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഒരു നരഭോജിയുടെ ആക്രമണം ഈ പറയുന്ന ഫുവെ എന്നറിയപ്പെടുന്ന ആ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു. ആളുകൾ പറയുന്നത് ആളുകളുടെ ആ ഒരു അഭിപ്രായത്തിൽ ഇതൊരു പെൺസിംഹമാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പെൺസിംഹങ്ങളെയാണ് ഇദ്ദേഹം വേട്ടയാടിയത്. ഒരു പ്രത്യേക പ്രൈഡ് ഇദ്ദേഹം കണ്ടെത്തി. ആ പ്രൈഡിലെ പെൺസിംഹങ്ങൾക്ക് കുറച്ച് ആക്രമണവാസന കൂടുതലുണ്ട് എന്ന് ഇദ്ദേഹത്തിന് തോന്നി. പക്ഷേ ഇതിലേത് പെൺസിംഹമാണ് നരഭോജി എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചില്ല. ഓരോ തവണയും ഈ സിംഹമാണ് നരഭോജി എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം വെടിവെക്കും. പക്ഷേ പിറ്റേ ദിവസവും അല്ലെങ്കിൽ 2 ദിവസത്തിനകത്ത് മറ്റൊരു ആള് കൊല്ലപ്പെടും. അങ്ങനെ ഇദ്ദേഹം 5 എണ്ണത്തെ വെടിവെച്ചു. 2 ദിവസം മുമ്പ് വെടിവെച്ച അവസാനത്തെ പെൺസിംഹമാണ് ശരിക്കുള്ള നരഭോജി സിംഹം എന്ന് ഇദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. കാരണം ഒരു കുടില് ആക്രമിക്കുന്ന സമയത്താണ് 3-4 പെൺസിംഹങ്ങളുള്ള ഒരു പ്രൈഡിനെ ഇദ്ദേഹം കണ്ടെത്തുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ അഗ്രസീവായിട്ട് തോന്നിയ ഒരു പെൺസിംഹത്തെ ഇദ്ദേഹം വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അങ്ങനെ നരഭോജികളുടെ പ്രശ്നം ഇവിടെ അവസാനിച്ചു എന്നാണ് ഈ ജാപ്പനീസ് ഹണ്ടർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ചു പോവുകയാണ്. നമ്മുടെ ഈ വൈൻഹോസക്കിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ 2 ഹണ്ടേഴ്സും കൂടി ഉണ്ട്. ഈ വൈൻഹോസക്കിന് ഒറ്റയ്ക്ക് ഇവിടെ ഹണ്ടിങ് നടത്താനായിട്ട് പറ്റില്ല. അതിന് ഇവിടെ പരിചയ സമ്പത്തുള്ള വേറെ ഹണ്ടേഴ്സിൻ്റെ സഹായം ആവശ്യമാണ്. അതുപോലെ തന്നെ ട്രാക്കേഴ്സിൻ്റെ സഹായവും ഇദ്ദേഹത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം 2 ഹണ്ടേഴ്സിനെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ 3 ട്രാക്കേഴ്സും ഉണ്ട്. ഇവരുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ആദ്യത്തെ ഹണ്ടർ എന്ന് പറയുന്നത് ചാൾ ബ്യൂക്കസ് എന്ന് പറയുന്ന ഒരാളാണ്. അയാൾ ആ ഒരു ഭാഗങ്ങളിൽ പ്രശസ്തനായിട്ടുള്ള ടൂറിസം ഹണ്ടറാണ്. എന്ന് വെച്ചാൽ ഇതുപോലുള്ള ആളുകളുടെ കൂട്ടത്തിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു വേട്ടക്കാരനാണ് ഈ ചാൾ ബ്യൂക്കസ്. പിന്നെ വില്ലി എന്നറിയപ്പെടുന്ന 2-ാമത്തെ ഒരു വേട്ടക്കാരൻ. അങ്ങനെ 2 പേരാണ് ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഇപ്പോഴുള്ളത്. ഇതിൽ ഈ ചാൾ ബ്യൂക്കസ് പറയുന്നത് ഈ ജാപ്പനീസ് ഹണ്ടർ പറയുന്നത് ശരിയല്ല, അദ്ദേഹത്തിന് അബദ്ധം പറ്റിയിട്ടുണ്ട്, ഈ നരഭോജി എന്ന് പറയുന്നത് ഒരു പെൺസിംഹമല്ല അതൊരു ആൺസിംഹം തന്നെയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ സിംഹത്തെ ഇവിടെ അനേകം സിംഹക്കൂട്ടങ്ങളുണ്ട്, അതിലേതാണ് നരഭോജി എന്ന് കണ്ടെത്തുക പ്രയാസമാണ്. കാരണം നരഭോജി ആരെയാണോ പിടികൂടുന്നത് കഥ പറയാനായിട്ട് അയാൾ ബാക്കി ഉണ്ടാവില്ലല്ലോ. പിന്നെ ഈ നരഭോജി ആളുകളെയും കൊണ്ട് പോകുന്നത് അകലെ നിന്ന് കണ്ട ആളുകളുടെ അഭിപ്രായം വെച്ചിട്ടാണ് ഈ സിംഹത്തിൻ്റെ രൂപഭാവങ്ങൾ ഇവർക്ക് മനസ്സിലാവുന്നത്. അത് വെച്ചിട്ടാണ് ഇതൊരു പെൺസിംഹമാണ് എന്നുള്ള അനുമാനത്തിൽ ഈ ജാപ്പനീസ് ഹണ്ടർ എത്തിച്ചേർന്നത്. പക്ഷേ ഈ ചാൾ ബ്യൂക്കസ് പറയുന്നത് അത് പെണ്ണല്ല ആണ് തന്നെയാണ് എന്നാണ്. തൻ്റെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള പെൺസിംഹങ്ങൾ വെടിയേറ്റ് വീഴുന്നത് ഈ ആൺസിംഹം കണ്ടിട്ടുണ്ട് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവൻ ഈ ഭാഗത്തുനിന്ന് മാറി നിൽക്കുകയാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ ജാപ്പനീസ് ഹണ്ടറുടെ ഫ്രണ്ടിൽ ഇവൻ ഇതുവരെയും വരാതിരുന്നത്, അയാൾക്ക് മനസ്സിലാവാതിരുന്നത്. ഖാർ എന്നറിയപ്പെടുന്ന മറ്റൊരു ഹണ്ടർ കൂടി ഈ ഒരു ഭാഗത്ത് ഇതേ ലക്ഷ്യം വെച്ച് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജാപ്പനീസ് ഹണ്ടറിനെ പോലെ ഇത് ഏത് നരഭോജി അവിടെയുള്ള സിംഹങ്ങളിൽ നരഭോജി സിംഹം ഏതാണ് എന്ന് തിരിച്ചറിയാനാവാതെ കറങ്ങി നടക്കുകയായിരുന്നു ഈ ഖാർ എന്നറിയപ്പെടുന്ന അടുത്ത ഹണ്ടർ. അങ്ങനെ ബാക്കിയുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ ഈ ഒരു നരഭോജിയെ ലക്ഷ്യമാക്കി ഇവിടെ കറങ്ങി നടപ്പുണ്ട്. നരഭോജിയെ മാത്രം ലക്ഷ്യമാക്കി വന്ന വേട്ടക്കാരല്ല ഇവർ. നമ്മുടെ ഈ ചാൾ ബ്യൂക്കസ് എന്ന് പറയുന്ന ആൾ, ആ ഒരു വേട്ടക്കാരൻ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കഥയുടെ പ്രധാന കഥാപാത്രമായിട്ടുള്ള വൈൻഹോസക്കിനെ സഹായിക്കാൻ നടക്കുന്ന ഒരാളാണ്. അങ്ങനെ ഇവിടെ ഹണ്ടിങ്ങിന് വരുന്ന വെളിയിൽ നിന്നുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ലൈസൻസ് ഉള്ള ഹണ്ടേഴ്സ് നടക്കുന്നത്. അവർ നേരിട്ടൊന്നിനും വെടിവെച്ച് കൊല്ലാറില്ല. ഇവർക്ക് കൊല്ലുവാൻ വേണ്ടിയിട്ട് പാകത്തിൽ ഓരോന്നിനെ കൊണ്ട് ഒപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത്യാവശ്യം വന്നാൽ വെടിവെക്കാനുള്ള ലൈസൻസ് ഇവർക്കുണ്ട്. ഇവിടെയുള്ള ഗ്രാമത്തിലെ ആളുകൾ വന്നിട്ട് ഈ ലൈസൻസ് ഉള്ള ഇവരോടാണ് പറയുന്നത് ഈ നരഭോജിയെ വെടിവെച്ച് കൊല്ലാനായിട്ട്. പക്ഷേ ഇവർക്ക് ഇവിടെ ഈ വെളിയിൽ നിന്ന് വന്ന ഹണ്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ കറങ്ങി നടക്കാനുള്ള ജോലിയാണുള്ളത്. അതിനിടയ്ക്ക് ഈ ഗ്രാമീണർക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ ടൈം കൊടുത്തിട്ട് ഈ നരഭോജിയെ വെടിവെച്ച് കൊല്ലാനൊന്നും ഇവർ മെനക്കെടാറില്ല. അതിൽ കുറച്ച് മനുഷ്യത്വമുള്ള ആളുകളാണ്, ഈ ജാപ്പനീസ് ഹണ്ടറിനെ പോലുള്ള ആളുകളാണ് അതിനുവേണ്ടി കുറച്ച് സമയമൊക്കെ കൊടുത്തിട്ട് ഈ നരഭോജിയെ വെടിവെച്ച് കൊല്ലുവാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. പക്ഷേ അവർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നാണ് ഈ ചാൾ ബ്യൂക്കസ് പറയുന്നത്. പക്ഷേ നമ്മുടെ വെയിൻഹോസക്ക് വിചാരിക്കുന്നത് ഈ ജാപ്പനീസ് ഹണ്ടർ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, അയാൾക്ക് തെറ്റുപറ്റാൻ വഴിയൊന്നുമില്ല, എന്താണേലും നരഭോജി അവസാനിച്ചു. ഇനി ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള പ്രായപൂർത്തിയായിട്ടുള്ള ഒരു ആൺസിംഹത്തെ വെടിവെച്ച് കൊല്ലുക. അതിനുള്ള ലൈസൻസാണ് ഇപ്പോൾ ഈ ഹോസക്കിൻ്റെ കയ്യിൽ ഉള്ളത്. അങ്ങനെ ജാപ്പനീസ് ഹണ്ടർ വന്ന് പോയി. ആ ദിവസം രാത്രി ഇദ്ദേഹം ഈ വൈൻ ഹോസക്ക് നല്ല രീതിയിൽ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ കൂട്ടത്തിലുള്ള ഹണ്ടർ ചാൾ ബ്യൂക്കസ് ഇദ്ദേഹത്തിൻ്റെ അടുത്തെത്തി പറഞ്ഞു, നിങ്ങൾ നന്നായിട്ട് ഉറങ്ങി എന്ന് പറഞ്ഞാൽ ഗാഢ നിദ്രയിലായിരുന്നു, ഇവിടെ നടന്നതൊന്നും നിങ്ങൾ അറിഞ്ഞില്ല അല്ലേ എന്ന് പരിഹസിച്ചുകൊണ്ട് ഇദ്ദേഹത്തോട് നമ്മുടെ വെയിൻ ഹൊസക്കനോട് ചാൾ ബ്യൂക്കസ് ചോദിച്ചു. ഈ ഹൊസക്കൻ ഞെട്ടിപ്പോയി, എന്താണ് രാത്രിയിൽ സംഭവിച്ചത്? ഞാനൊന്നും അറിഞ്ഞില്ല. തലേ രാത്രിയിൽ ഒരു കൂട്ടം ഹൈനകൾ ഇവരുടെ സ്കിന്നിങ് ഷെഡ് ആക്രമിച്ചു. കഴുതപ്പുലികൾ സ്കിന്നിങ് ഷെഡ് ആക്രമിച്ചു. അതായത് സ്കിന്നിങ് ഷെഡ് എന്ന് പറഞ്ഞാൽ ഇവർ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങൾ അതിൻ്റെ തൊലിയൊക്കെ ഉരിച്ചിട്ട് സ്റ്റഫ് ചെയ്ത് മാറ്റണമല്ലോ, അത് മ്യൂസിയങ്ങൾക്ക് കൊടുക്കണം, അങ്ങനെയുള്ള ബിസിനസ്സൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇവർ സ്കിന്നിങ് ചെയ്യുന്ന ആ ഒരു സ്കിന്നിങ് ഷെഡ് ഹൈനകൾ ആക്രമിച്ചു. കാരണം അവിടെ ഈ മൃഗങ്ങളുടെ തുകലൊക്കെ ഇവർ ഇങ്ങനെ കണ്ടിച്ചിട്ടിട്ടുണ്ട്, അത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത്. ആ ഹൈനകൾ കുറേ സമയം ഇവിടെ കിടന്ന് ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ബബൂൺ ഇവരുടെ അടുക്കളയുടെ ജനാല അടിച്ച് തകർത്തിട്ട് അതിനകത്തോട്ട് കയറിയിട്ട് കുറേ നേരം അവിടെ കിടന്ന് ബഹളം വെച്ചു. അർദ്ധരാത്രി കഴിഞ്ഞതോടെ ഒരു കൂട്ടം ആനകളും ഇവരുടെ ക്യാമ്പ്, ഈ ഒരു ഇവർ താമസിക്കുന്ന ആ ഒരു ടെൻറ്റുകൾ സന്ദർശിക്കുവാനായിട്ട് എത്തുകയും അവരും കുറേ സമയങ്ങൾ 1-2 മണിക്കൂറുകൾ ഇവിടെ കിടന്ന് ബഹളം വെക്കുകയും ചെയ്തു. അവസാനം ചാൾ ബ്യൂക്കസ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന 12-ഗേജ് ഷോട്ട് ഗൺ വെച്ചിട്ട് ആകാശത്തേക്ക് 2 റൗണ്ട് വെടിവെച്ച ശേഷമാണ് ഈ ആനകളെല്ലാം ഇവിടെ നിന്ന് പോയത്. ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നടന്നിട്ട് നമ്മുടെ ഈ വെയിൻ ഹൊസക്ക് അറിഞ്ഞതേയില്ല. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വേട്ടക്കാരൻ്റെ സ്വഭാവമല്ല അത് എന്നാണ് ഈ ചാൾ ബ്യൂക്കസ് ഇദ്ദേഹത്തോട് പറയുന്നത്. അമേരിക്കയിൽ നിങ്ങൾ വേട്ടയാടുന്ന പോലെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആഫ്രിക്കയിൽ നിങ്ങൾ ഉറങ്ങരുത്, അതാണ് ഇദ്ദേഹം പറയുന്നത്. മുമ്പ് പറഞ്ഞല്ലോ, ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ആൺ സിംഹത്തെ വെടിവെച്ച് കൊല്ലാനാണ് ഹൊസക്ക് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം ഇവിടെ എത്തി കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർ കറങ്ങി നടക്കുന്നുണ്ട്. ഇതുപോലെ പൂർണ്ണ വളർച്ചയെത്തിയ ഒത്ത സൈസുള്ള ഒരു ആൺസിംഹത്തെ തിരഞ്ഞിട്ട് പക്ഷേ ഒരെണ്ണത്തെ പോലും ഇവർക്ക് കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. രാവിലെ നദിയുടെ തീരങ്ങളിൽ അവിടെയും ഇവിടെയായിട്ട് കുറച്ച് സിംഹക്കൂട്ടങ്ങൾ, പ്രൈഡുകൾ ഒക്കെ വന്ന് നിൽപ്പുണ്ട്. പക്ഷേ ആക്കൂട്ടത്തിലൊന്നും ആൺസിംഹങ്ങളുണ്ട്, പക്ഷേ പൂർണ്ണ വളർച്ചയെത്തിയ സിംഹങ്ങളില്ല. ഇനി പൂർണ്ണ വളർച്ചയെത്തിയ സിംഹങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവയ്ക്കൊന്നും നമ്മൾ കാണുന്ന രീതിയിലുള്ള വലിയ സടകൾ, മെയിൻ ഒന്നുമില്ല. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ്, അല്ലെങ്കിൽ ഇത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ ചാൾ ബ്യൂക്കസ് നമ്മുടെ ഈ വൈൻ ഹൊസക്കിനോട് പറഞ്ഞത്, ഇത് കാരണമാണ് ഞാൻ പറയുന്നത് ജാപ്പനീസ് ഹണ്ടറിന് തെറ്റി, ഈ ഭാഗങ്ങളിലുള്ള സിംഹങ്ങൾക്ക് സട കുറവാണ്. ചില സിംഹങ്ങൾ മെയിൻലെസ് ആണ്, സടയേയില്ല. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് പെൺസിംഹമാണെന്നേ പറയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ആ ജാപ്പനീസ് ഹണ്ടർക്ക് തെറ്റുപറ്റിയെന്ന്. വൈൻ ഹൊസക്കിനും തോന്നി ശരിയാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പ്രായപൂർത്തിയായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് വയസ്സും പ്രായമൊക്കെ ആയിട്ടുള്ള ചില ആൺസിംഹങ്ങൾക്ക് പോലും സട തീരെയില്ല. ഈ ഭാഗത്തിലെ ആ 2-3 ഗ്രൂപ്പ് സിംഹങ്ങളുടെ പ്രത്യേകതയാണ് ഈ സട ഇല്ലാത്തത്. ഈ വൈൻ ഹൊസക്കിന് ഈ ഒരു സിംഹത്തെ വെടിവെക്കാനുള്ള ലൈസൻസ് മാത്രമല്ല ഉള്ളത്, ഇദ്ദേഹത്തിന് വേറെയും ചെറിയ ചെറിയ മൃഗങ്ങളെ, കാട്ടുപോത്തിനെ വരെയും വെടിവെക്കാനുള്ള ലൈസൻസ് ഇദ്ദേഹം മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഇദ്ദേഹത്തിന് വെടിവെക്കാൻ പറ്റിയ രീതിയിലുള്ള മൃഗക്കൂട്ടങ്ങളെ ആ ഒരു ഭാഗത്ത് ഇദ്ദേഹത്തിന് കാണാൻ കിട്ടുന്നില്ല. അതിന് മറ്റൊരു കാരണമുണ്ട്. 2-3 വർഷങ്ങളായിട്ട് ഈ ലുവാങ്വേ നദിയുടെ തീരങ്ങളിൽ നല്ല വരൾച്ചയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള നദികളെല്ലാം തന്നെ വറ്റി വരണ്ട് കിടക്കുകയാണ്. നമ്മുടെ ഭാരതപ്പുഴയൊക്കെ കിടക്കുന്നത് പോലെ, പല സമയത്തും ഇത് കിടക്കുന്നത് പോലെ, അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് തുരുത്തുകൾ, അതിനകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ കുഴികൾ, ഈ ഇടഭാഗത്തെല്ലാം വലിയ ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകൾ, ചില മരങ്ങൾ, അങ്ങനെ വരണ്ട ഒരു ഭൂമിയാണ് ഇപ്പോൾ ഈ ലുവാങ്വേ നദിയും അതിൻ്റെ പോഷക നദികളും ഒക്കെ. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾ എവിടെയൊക്കെയാണോ ഈ വെള്ളത്തിൻ്റെ കുളങ്ങളുള്ളത്, വാട്ടർഫോളുകൾ ഉള്ളത്, അവിടം കേന്ദ്രീകരിച്ചിട്ടാണ് ഈ മൃഗങ്ങൾ ഇപ്പോഴുള്ളത്. അതുകൊണ്ട് എല്ലാ ഭാഗത്തും മൃഗങ്ങളെ കാണാനായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ 11 ദിവസങ്ങളായിട്ട് വൈൻ ഹൊസക്കും കൂട്ടരും, ഈ ബാക്കി 2 ഹണ്ടേഴ്സും പിന്നെ 3 ട്രാക്കേഴ്സും, ഇവർ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് പോലും ഇവർക്ക് പറ്റിയ ഒരു വലിയൊരു സിംഹത്തെ ഇവർക്ക് കാണാൻ കിട്ടാതിരുന്നത് അതുകൊണ്ടാണ്. സാംബിയയിലും മറ്റും ഇതുപോലെ വേട്ടക്കാർ വന്നിട്ട് ആഫ്രിക്കയിലെ ആദ്യ വേട്ട നടത്തുന്നതിന് മുമ്പ് അവിടുത്തെ ഈ നമ്മൾ മുമ്പ് പറഞ്ഞ അക്കുണ്ട വർഗ്ഗത്തിലെ ആളുകൾ അവരുടെ ചില ആചാര രീതികളൊക്കെ ഇവർ പിന്തുടരും. ഇവർ ചെയ്യുന്നത് അവിടെയുള്ള ഒരു പ്രത്യേക തരം മാൻ, ഗ്രേസ്ബക്ക് എന്നറിയപ്പെടുന്ന ഒരു ആൻറ്റിലോപ്പ്. സാധാരണ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു മാൻ വർഗ്ഗമാണ് ആൻറ്റിലോപ്പാണ് ഈ ഗ്രേസ്ബക്ക്. അതിൻ്റെ രക്തമെടുത്തിട്ട് ഇവർ ദേഹത്തും മുഖത്തും ഒക്കെ പുരട്ടും. അതിനുശേഷമാണ് ഇവർ വേട്ടയ്ക്ക് ഇറങ്ങുന്നത്. വൈൻ ഹൊസക്കും അതുപോലെ തന്നെ ചെയ്തു. കാരണം ഇവരുടെ കൂടത്തിലുള്ള ട്രാക്കേഴ്സൊക്കെ ഈ അക്കുണ്ട വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവർ പറയുന്നത് പോലെ തന്നെ ഈ മൃഗത്തിൻ്റെ, ഈ ആൻറ്റിലോപ്പിൻ്റെ രക്തമൊക്കെ എടുത്തിട്ട് ദേഹം മുഴുവൻ പൂശിയിട്ട് വലിയ സ്റ്റൈലിലൊക്കെയാണ് ഇദ്ദേഹം ഈ ഒരു വേട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പക്ഷേ ഫലമില്ല. കഴിഞ്ഞ 11 ദിവസമായിട്ട് കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്, ഒരു മൃഗത്തെയും കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഈ വൈൻ ഹൊസക്ക്, കൂടെയുള്ള ചാൾ ബ്യൂക്കസ്, പിന്നെ വില്ലി, ബാക്കി 3 ട്രാക്കേഴ്സ്, ഇത്രയും പേര് ഈ നല്ലൊരു ഒത്ത സിംഹത്തെ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് മറ്റൊരു വാർത്ത ഇവരുടെ ചെവിയിൽ എത്തിച്ചേരുന്നത്. ഈ വേറൊരു, അതായത് ഇവരുള്ളത് ഫുവേ എന്നറിയപ്പെടുന്ന ഒരു വലിയൊരു പ്രദേശത്താണ്. അവിടെയുള്ള ഒരു ഗ്രാമം, അവിടെ ഒട്ടനവധി ഗ്രാമങ്ങളുണ്ട്. അവിടെയുള്ള മറ്റൊരു ഗ്രാമത്തിൽ നരഭോജി സിംഹം ആക്രമിച്ചിരിക്കുന്നു. അതായത് ആ ജാപ്പനീസ് ഹണ്ടർക്ക് തെറ്റുപറ്റി. ഈ ചാൾ ബ്യൂക്കസ് പറയുന്നതാവാം ശരി, കാരണം അദ്ദേഹം വെടിവെച്ച് കൊടുന്ന പെൺസിംഹങ്ങളൊന്നും തന്നെയല്ല നരഭോജി. നരഭോജി ഇപ്പോഴും ജീവനോടെയുണ്ട്. തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ അവൻ ആക്രമണം നടത്തിയിട്ടുമുണ്ട്. ഗോസോ എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലെ ജെസ്ലിൻ എന്ന് പറഞ്ഞ ഒരു യുവതിയെയാണ്, ഒരു സ്ത്രീയെയാണ് ഇപ്രാവശ്യം നരഭോജി വലിച്ചഴിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. എന്താണെങ്കിലും ഇത് കേട്ടതോടെ ചാൾ ബ്യൂക്കസ് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഇത് പെൺസിംഹമല്ല, ഇത് ശരിക്കും ആൺസിംഹം തന്നെയാണ്. നമ്മൾ കണ്ടിട്ടുള്ള ഇവിടെയുള്ള ആൺസിംഹങ്ങൾക്ക് ഒന്നും തന്നെയും സടയില്ല. ഓടിപ്പോകുന്ന ഈ സിംഹത്തെ കണ്ടിട്ടാണ് പെണ്ണാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്. ഈ നരഭോജിയുടെ ആക്രമണത്തിൽ ഇപ്പോൾ ആറാമത്തെ ആളാണ് വധിക്കപ്പെടുന്നത്. ഇങ്ങനെ ആറാമത്തെ ആളും വധിക്കപ്പെട്ടു എന്ന് കേട്ടതോടെ നമ്മുടെ ഈ വൈൻ ഹോസക്ക് തൻ്റെ പ്ലാൻ ഒന്നും മാറ്റി. താൻ എന്താണേലും ഇവിടെ ഒരു പൂർണ്ണ വളർച്ച എത്തിയ ആൺസിംഹത്തെയാണ് അന്വേഷിച്ച് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ നരഭോജിയുടെ പുറകെ പോയിട്ട് ഇതിനെ എങ്ങ് വെടിവെച്ച് കൊന്നാൽ എന്താണ് പ്രശ്നം? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾക്ക് ആശ്വാസമാകുകയും ചെയ്യും. എൻ്റെ ലൈസൻസ് കൊണ്ട് എനിക്ക് നിയമപരമായിട്ട് ഇതിനെ നേരിടുകയും ചെയ്യാം, വധിക്കുകയും ചെയ്യാം, എനിക്കൊരു സിംഹത്തെ കിട്ടുകയും ചെയ്യും. ഇതാണ് ഈ ഹൊസക്ക് ഇപ്പോൾ ചിന്തിച്ചത്. ഹൊസക്ക് ഇങ്ങനെ തൻ്റെ ആഗ്രഹം, അതായത് നമുക്ക് ഇനി ബാക്കി സിംഹങ്ങളെ നോക്കണ്ട, എങ്ങനെയെങ്കിലും ഈ നരഭോജിയെ തപ്പിയെടുത്തിട്ട് അതിനെ വെടിവെച്ച് കൊല്ലാം എന്നുള്ള ആഗ്രഹം ഈ ചാൾ ബ്യൂക്കസിനോടും ബാക്കിയുള്ള ആളുകളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് വളരെയധികം സന്തോഷമായി. ഇദ്ദേഹം ഞെട്ടിപ്പോയി, വൈൻ ഹോസക്ക് ഞെട്ടിപ്പോയി. ഒരു നരഭോജിയെ പിന്തുടർന്ന് കൊല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് സന്തോഷമായി. കാരണം ഇവരും ശരിക്കും പറഞ്ഞാൽ അത് ആഗ്രഹിച്ചിരുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞല്ലോ ആ ട്രാക്കേഴ്സൊക്കെ ഈ അക്കുണ്ട വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. അവരുടെ ആളുകളെയാണ് ഈ അവരുടെ ഗ്രാമങ്ങളിലാണ് ഈ നരഭോജി ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയും ആ സിംഹത്തെ കണ്ടെത്തി കൊല്ലണം എന്നുള്ളത് ഇവരുടെയും ആഗ്രഹമാണ്. പക്ഷേ ഈ വൈൻ ഹോസക്കിനോട് അദ്ദേഹത്തോട് ഇവർക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം അദ്ദേഹം വെളിയിൽ നിന്ന് വന്ന ആളാണ്, ഇതിനുവേണ്ടി വന്ന ഒരാളല്ല. ഇദ്ദേഹത്തിൻ്റെ ലൈസൻസ് ഉപയോഗിച്ചിട്ട് ഇതിനെ വെടിവെച്ച് കൊല്ലുക എന്നൊന്നും പറയാനായിട്ട് ഇവർക്ക് പറ്റില്ല. ഇവർ ഇദ്ദേഹത്തിൻ്റെ ടൂർ ഗൈഡുകളോ ടൂർ ട്രാക്കേഴ്സോ അതിനുവേണ്ടി അസിസ്റ്റ് ചെയ്യുന്ന ഹണ്ടേഴ്സോ ഒക്കെയാണ്. ഇവർക്കത് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഇദ്ദേഹം തന്നെ നേരിട്ട് നമുക്കതിനെ കൊല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് സന്തോഷമായി, ഞങ്ങൾ കൂടെയുണ്ട്, നമുക്കിത് ചെയ്യാം എന്ന് തന്നെ അവർ പറഞ്ഞു. അങ്ങനെ വൈൻ ഹോസക്കിൻ്റെ ആ വർഷത്തെ ലെഷർ ഹണ്ടിങ് ട്രിപ്പ് ഒരു മാൻ ഈറ്റർ ഹണ്ടിങ് ട്രിപ്പായിട്ട് മാറി. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം ഇവർ ആ ഭാഗത്തുള്ള പല അക്കുണ്ട ഗ്രാമങ്ങളും ഇവർ സന്ദർശിച്ചു. എന്നിട്ട് കഴിയുന്നത്ര വിവരങ്ങൾ ഇവർ ശേഖരിച്ചു. ഈ സിംഹത്തെ കണ്ടിട്ടുള്ള ആളുകൾ അവരുടെ ഡിസ്ക്രിപ്ഷൻസ്, എങ്ങനെയാണ് ഈ സിംഹം ഇരിക്കുന്നത് എന്നെല്ലാം വിശദമായിട്ട് പഠിച്ച ശേഷം ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി. മുമ്പ് പറഞ്ഞതുപോലെ ആ ജാപ്പനീസ് ഹണ്ടർക്ക് തെറ്റുപറ്റിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് സടയില്ലാത്ത, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ആൺസിംഹമാണ്. മുമ്പ് പറഞ്ഞ ലുവാങ്വേ നദിക്ക് ഒരു പോഷക നദിയുണ്ട്, ലുപ്പാണ്ടെ. ഈ ലുപ്പാണ്ടെ നദിയാണ് ഈ ഫുവേ എന്ന് പറഞ്ഞ ആ ഒരു സെറ്റിൽമെൻറ്റിൻ്റെ ആ ഭാഗത്ത് കൂടി ഒഴുകുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ വറ്റി വരണ്ട് കിടക്കുകയാണ്. അവിടെയും ഇവിടെയും ചില പോക്കറ്റുകളിലൊക്കെ വെള്ളം കിടപ്പുണ്ട്. അവിടെയാണ് മൃഗങ്ങൾ കൂടുതലും ഉള്ളത്. അതേ കുളങ്ങളിലേക്ക് തന്നെയാണ് ഇവിടെയുള്ള സ്ത്രീകളും കുട്ടികളും ഒക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നതും. വറ്റി വരണ്ട് കിടക്കുന്ന നദിയിൽ ഇറങ്ങിയ ശേഷം മണൽപ്പരപ്പിലൂടെ ഇവർക്ക് നടക്കണം കുറേ ദൂരം. അതിന് ആ മണൽപ്പരപ്പിൻ്റെ ഇടത്തും വലത്തും ഒക്കെ വലിയ പുല്ലുകൾ ഇങ്ങനെ വളർന്ന് നിൽപ്പുണ്ട്. അതിനകത്താണ് ഈ നരഭോജി വിലസുന്നത്. അങ്ങനെ ആളുകൾ പോകുന്ന വഴിയെയാണ്, ആ ഒരു വാട്ടർഫോൾ തപ്പിയിട്ട് ആളുകൾ പോകുന്ന വഴിയിലാണ് ഇവൻ ഇങ്ങനെ ആക്രമിച്ചിട്ട് ആളുകളെ കൊല്ലുന്നതും ഭക്ഷണം ആക്കുന്നതും. പക്ഷേ അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ഇവനിങ്ങനെ തുടർച്ചയായിട്ട് ആളുകളെ ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും സ്ത്രീകളും കുട്ടികളും ഒക്കെ ഈ വെള്ളം അന്വേഷിച്ചിട്ട് ഈ ലുപ്പാണ്ടെ നദിയുടെ ഭാഗങ്ങളിലേക്ക് പോകുന്ന ആ യാത്ര അങ്ങ് നിർത്തി. അങ്ങനെ നിർത്തിക്കഴിഞ്ഞപ്പോഴേക്കുമാണ് ഇവൻ എന്ത് ചെയ്തു, ഇവനെ ഗ്രാമങ്ങൾ ആക്രമിക്കാനായിട്ട് തുടങ്ങിയത്. അങ്ങനെയാണ് അവസാനം ഇവൻ ഈ ആറാമത്തെ ആളായിട്ടുള്ള മുമ്പ് പറഞ്ഞ ജെസ്ലിൻ എന്ന് പറഞ്ഞ യുവതിയെ അവരുടെ വീട് കുടിൽ ആക്രമിച്ചിട്ട് അതിനകത്ത് നിന്ന് കടിച്ചെടുത്തു കൊണ്ടുപോയത്. എന്നാൽ ഈ സിംഹം ഇവിടെ ഒരു പ്രത്യേകത കാണിച്ചു. ഈ സിംഹം എന്ത് ചെയ്തു, ജെസ്ലിൻ്റെ വീട് ആക്രമിച്ച ശേഷം ജെസ്ലിനെ ഭക്ഷിച്ചു. അതിനുശേഷം ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇവൻ വീണ്ടും ജെസ്ലിൻ്റെ വീട് ആക്രമിച്ചു. ഇപ്രാവശ്യം അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം അവൻ അതിനകത്ത് നിന്ന് കിട്ടിയത് ഒരു വെളുത്ത സഞ്ചിയാണ്, ഒരു വെളുത്ത ബാഗ്. നമ്മൾ ഇവിടെ കാണുന്ന രീതിയിൽ സ്ത്രീകൾ ഇടുന്ന രീതിയിലുള്ള ബാഗ് ഒന്നുമല്ല, ഒരു വെളുത്ത സഞ്ചി മാത്രമാണ്. പക്ഷേ അതിനകത്ത് ജെസ്ലിൻ്റെ കുറച്ച് വസ്ത്രങ്ങൾ ജെസ്ലിൻ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ഈ സഞ്ചിയും എടുത്തുകൊണ്ടാണ് ഇപ്രാവശ്യം ഈ സിംഹം പുറത്തേക്ക് പോയത്. ആ ഒരു സഞ്ചിയും കൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ ലുപ്പാണ്ടെ നദിയുടെ തീരങ്ങളിലേക്കാണ് ഇവൻ ചെല്ലുന്നത്. എന്നിട്ട് അവിടെ ഒരു മണൽത്തിട്ടയിൽ ഇവൻ ചെന്നെത്തിയ ശേഷം പിന്നീട് ആളുകൾ കാണുന്നത് ഇവൻ ഈ സഞ്ചിയുമായിട്ട് കളിക്കുന്നതാണ്. നമ്മൾ ചില പൂച്ചകൾ ചില സാധനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഈ ഒരു സഞ്ചിയും വെച്ചിട്ട് ഇവനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന കാഴ്ചയാണ് ഇവർ കാണുന്നത്. ഇതും കൂടെ കണ്ടതോടെ ആളുകൾ ശരിക്കും ഭയപ്പെട്ടു പോയി. ഒന്നാമത് ഇങ്ങനെയുള്ള നരഭോജികൾ ഒന്നുകിൽ പിശാചികൾ അല്ലെങ്കിൽ ദുർമന്ത്രവാദികൾ വേഷം മാറിയിട്ട് സിംഹമായിട്ട് വന്നിട്ട് തങ്ങളെ കൊല്ലുകയാണ് എന്നുള്ള വിശ്വാസമൊക്കെയാണ് ആഫ്രിക്കൻസ് പൊതുവേ കാണിക്കുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ. അതായത് നരഭോജി സിംഹങ്ങളൊക്കെ പിശാചികളാണ് എന്നാണ് ഇവർ കരുതുന്നത്. ഈ ഒരു രംഗം കൂടി കണ്ടതോടെ ഈ ബാഗിനകത്തും എന്തോ മന്ത്രവാദം ആരാണ്ട് ചെയ്തിട്ടുണ്ട്, ഈ സഞ്ചിക്കകത്തും എന്തോ കുഴപ്പമുണ്ട്, അതും ഒരു പിശാചാണ് എന്ന് തന്നെ ആളുകൾ കരുതി തുടങ്ങി. ഈ ലുപ്പാണ്ടെ നദിയുടെ തീരങ്ങളിൽ അനേകം സിംഹക്കൂട്ടങ്ങൾ വിലസുന്നുണ്ട്. അവിടെ തന്നെയാണ് ഈ അക്കുണ്ട വിവാദത്തിൽപ്പെടുന്ന ആളുകൾ താമസിക്കുന്നത്. ഈ രണ്ട് കൂട്ടരും അവിടെ ഒരുപോലെ തന്നെ അടുത്തടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഗ്രാമങ്ങളുടെ അടുത്ത് തന്നെയാണ് പ്രൈഡുകൾ വിലസുന്നത്. പക്ഷേ ഒരു പ്രശ്നവും ഉണ്ടാവാറില്ല. ഇതിലേതെങ്കിലും ഒരു സിംഹം നരഭോജിയായിട്ട് മാറുന്ന സമയത്ത് മാത്രമാണ് ഈ ബാലൻസ് തെറ്റുന്നത്. അങ്ങനെ നരഭോജിയായിട്ട് മാറിയ സിംഹത്തെ മാത്രമാണ് ഇവർ പിശാചായിട്ട് കരുതുന്നതും കൊല്ലണം എന്ന് ആഗ്രഹിക്കുന്നതും. അല്ലാതെ ആളുകളെ കൊല്ലുന്ന മൃഗങ്ങളെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഹീറോ ആക്കുന്ന പണി നമ്മൾ ചെയ്യുന്നത് പോലെ ലോകത്താരും ചെയ്യാറില്ല. എന്താണേലും ഈ നരഭോജി സിംഹം ജെസ്ലിൻ്റെ ആ വെളുത്ത സഞ്ചിയുമായിട്ട് കളിക്കുന്നത് അകലെ നിന്ന് ആളുകൾ പലപ്പോഴും കണ്ടിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നരഭോജി സിംഹം ഇവിടെ ഒരു വലിയ അബദ്ധമാണ് കാണിക്കുന്നത്. ഇവനെ ഇനി ട്രാക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഇവൻ എവിടെ പോയെന്ന് പറഞ്ഞാലും ഈ സഞ്ചിയുമായിട്ട് കളിക്കാനായിട്ട് സഞ്ചി എവിടെയാണോ കിടക്കുന്നത് അങ്ങോട്ടേക്ക് വരികയും ചെയ്യും. അതുമാത്രവുമല്ല, ഈ ഒരു സഞ്ചി കാരണം ഇനി വേറെ സിംഹങ്ങളേതും തപ്പി നടക്കുന്ന ഒരു കാര്യവുമില്ല. ഇവൻ തന്നെയാണ്, സടയില്ലാത്ത ഈ ഒരു മൃഗം തന്നെയാണ്, ഈ ഒരു സിംഹം തന്നെയാണ് നരഭോജി എന്ന് ആളുകൾക്ക് കറക്റ്റായിട്ട് ഉറപ്പിക്കുവാനും സാധിച്ചു. സിംഹം അവസാനമായിട്ട് ആക്രമിച്ച ഈ ജസ്ലീൻ്റെ വീട് ഗോസോ എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമത്തിലായിരുന്നല്ലോ. അതേ ഗ്രാമത്തിലുള്ള ഒരു ട്രാക്കർ ഇദ്ദേഹത്തിൻ്റെ കൂടത്തിലുണ്ട്, നമ്മളെ ഈ ഹൊസക്കിൻ്റെ കൂടത്തിലുണ്ട്. ഈ ട്രാക്കറിനോട് ഇദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഈ ട്രാക്കർ പറഞ്ഞു വളരെ പ്രശ്നത്തിലാണ്, കുറച്ച് മാസങ്ങളായിട്ട് ഈ നരഭോജി സിംഹത്തിൻ്റെ പ്രശ്നം ഇവർ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെണ്ണുങ്ങൾ, കുട്ടികൾ, ബാക്കിയുള്ള ആണുങ്ങളൊക്കെ, മുതിർന്ന ആളുകൾ, വയസ്സും പ്രായമൊക്കെ ഉള്ളവരൊക്കെ പുറത്തിറങ്ങാനായിട്ട് മടിക്കുകയാണ്. ഈ ആഴ്ചയിൽ ഒന്നൊക്കെയാണ് ഏതെങ്കിലും ധൈര്യമുള്ള കുറച്ച് ആണുങ്ങൾ ഗ്രൂപ്പൊക്കെ കൂടിയിട്ട് പുറത്ത് മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി തിരികെ വരുന്നത്. ബാക്കിയുള്ള ആളുകളൊക്കെ പുറത്തിറങ്ങാതെ ഇങ്ങനെ കഴിയുകയാണ് മാസങ്ങളായി. ഇത് എത്ര നാൾ നമുക്ക് തുടരേണ്ടി വരും? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സിംഹത്തെ വെടിവെച്ച് കൊല്ലേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് അദ്ദേഹം ഈ ഒരു വൈൻ ഹോസക്കിനോട് പറയുന്നത്. എന്താണെങ്കിലും അയാളുടെ കൂട്ടത്തിൽ ഈ വൈൻ ഹോസക്കും നമ്മുടെ ബാക്കിയുള്ള രണ്ട് ഹണ്ടേഴ്സ് ചാൾ ബ്യൂക്കസ് പിന്നെ വില്ലി എന്നറിയപ്പെടുന്ന മൂന്നാമത്തെ ഹണ്ടർ ഇവരെല്ലാം കൂടെ കൂടിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക്, ലുപ്പാണ്ടെ എന്നറിയപ്പെടുന്ന നദിയുടെ തീരത്തേക്ക് ഇവർ അങ്ങോട്ടേക്ക് പോയി. ഈ ജെസ്ലീൻ്റെ ഗ്രാമത്തിൽ നിന്ന് വളരെയധികം ദൂരെ അല്ലാത്ത ഒരു സ്ഥലത്താണ് ഈ ലുപ്പാണ്ടെ നദി ഉള്ളതും ഈ നമ്മുടെ നരഭോജി ഈ വെളുത്ത സഞ്ചിയുമായിട്ട് കളിക്കുന്ന ആ ഒരു മണൽത്തിട്ട ഉള്ളതും. എന്താണേലും അവരങ്ങോട്ടേക്ക് പോയി. നദിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഈ വൈൻ ഹോസക്കിന് മനസ്സിലെന്തൊക്കെയോ അസ്വസ്ഥതകൾ ഇങ്ങനെ തോന്നാനായിട്ട് തുടങ്ങി. കാരണം ഈ നരഭോജി സിംഹത്തെ കേട്ടിട്ടേ ഉള്ളൂ ഇദ്ദേഹം ഇപ്പോൾ ആ സിംഹം വിലസുന്ന ഒരു സ്ഥലത്തേക്ക് പതുക്കെ പതുക്കെ നടന്നടുക്കുകയാണ്. അപ്പോഴും ഇദ്ദേഹത്തിൻ്റെ മനസ്സിലെന്തൊക്കെയോ ഇദ്ദേഹത്തിന് തോന്നാനായിട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അകലെ മണൽ കിടക്കുന്ന ഒരു സ്ഥലത്ത് കുറച്ച് കുറ്റിച്ചെടികളൊക്കെ ഉണ്ട്. അതിൻ്റെ നടുവിൽ ആ ജെസ്ലീൻ്റെ വെളുത്ത സഞ്ചി കിടക്കുന്നത് ഈ കൂടെ ഉണ്ടായിരുന്ന ആ ഗ്രാമത്തിലുള്ള ട്രാക്കർ ഇദ്ദേഹത്തെ കാണിച്ചു കൊടുത്ത് ഇതാണ് ആ സ്ത്രീയുടെ സഞ്ചി. അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വൈൻ ഹോസക്കിൻ്റെ മനസ്സിൽ വല്ലാത്ത ബുദ്ധിമുട്ട് ഉണ്ടായി. ഒരു നരഭോജി സിംഹം 5ഓ 6ഓ ആളുകളെ ഇതുവരെയും ആക്രമിച്ച് വധിച്ച് ഭക്ഷണമാക്കിയ ഒരു നരഭോജി സിംഹം, അത് വിലസുന്ന ഒരു സ്ഥലം, അത് ആ ഒരു നരഭോജി സിംഹം കൊന്ന ഒരു സ്ത്രീയുടെ ബായിയാണ് ആ കിടക്കുന്നത്. വല്ലാത്ത ഒരു സീനാണ് അദ്ദേഹം പറയുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കഥകളിൽ കേട്ടതുപോലെയല്ല, ഈ ഒരു സ്ഥലത്തേക്ക് ചെന്ന് നിന്ന് കഴിയുമ്പോഴേക്കും നമുക്കുണ്ടാകുന്ന വികാരം എന്നാണ് വൈൻ ഹോസക്ക് പറയുന്നത്. അവർ ഇപ്പോഴും നിൽക്കുന്ന മണൽപ്പരപ്പ് ലുപ്പാണ്ടെ നദിയുടെ റിവർ ബെഡാണ്. ആ റിവർ ബെഡിലെ ഒരു സ്ഥലത്താണ് ഈ സിംഹം കിടന്ന് കളിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആ സഞ്ചി കാണാം. പക്ഷേ ആ ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന ട്രാക്കർ പറഞ്ഞു, ഇനി ഞാൻ അങ്ങോട്ടേക്ക് വരില്ല, എനിക്ക് ഭയമാണ്. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, ഈ ഒരു സഞ്ചിക്കും ആ സിംഹത്തിനുമൊക്കെ മന്ത്രവാദ ശക്തിയുണ്ട് അല്ലെങ്കിൽ പിശാചാണ് എന്നൊക്കെയാണ് ഇവർ കരുതുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹം അങ്ങോട്ടേക്ക് ഈ മുന്നോട്ട് വരാനായിട്ട് മടിക്കുന്നത്. എന്താണേലും ഇവർക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ വേട്ടക്കാരും ബാക്കിയുള്ള ട്രാക്കേഴ്സും മുന്നോട്ടേക്ക് നടന്നു. ഈ സമയത്തൊക്കെ വൈൻ ഹോസക്ക് പറയുന്നത് ആ സഞ്ചിയോട് കൂടുതൽ അടുക്കും തോറും ഇദ്ദേഹത്തിന് വല്ലാത്ത വികാരങ്ങൾ ഉണ്ടായി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്താണേലും പക്ഷേ എന്തൊക്കെ മനസ്സിന് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ ഒരു ദൗത്യത്തിൽ നിന്ന് തന്നിനി പിന്നോട്ടേക്കില്ല എന്ന് തന്നെ ഇദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. അവർ കുറച്ചുകൂടി മുന്നോട്ടേക്ക് നടന്ന് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ സിംഹത്തിൻ്റെ ഫ്രഷ് കാൽപ്പാടുകൾ ആ ഒരു ഭാഗത്ത് കിടക്കുന്നത് അവർ കണ്ടു. അത് കണ്ടിട്ട് ഈ ചാൾ ബ്യൂക്കസ് പിറുപിറുക്കുന്നുണ്ടായിരുന്നു, ഇതൊരു കൂറ്റൻ മൃഗമാണ്, ഇതൊരു വലിയ സിംഹമാണ്, ഈ കാൽപ്പാടുകൾ കണ്ടാൽ അറിയാം. അവനൊരു പക്ഷേ തൊട്ടരികിൽ ഏതെങ്കിലും പുല്ലിനിടയിൽ നിന്ന് നമ്മളെ നോക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ 5ഓ 6ഓ മൈല് മാറിയിട്ട് മറ്റൊരു ഗ്രാമത്തെ ലക്ഷ്യമാക്കി അവൻ പോകുന്നുണ്ടാവാം, നമുക്ക് ഉറപ്പില്ല. ചാൾ ബ്യൂക്കസ് കുറച്ച് ഒച്ച കൂട്ടിയിട്ട് ബാക്കിയുള്ള ആളുകളോട് പറഞ്ഞു, ഇത്രയും വിശാലമായിട്ടുള്ള ഈ റിവർ ബെഡിൽ നമുക്ക് ഇവനെ, അല്ലെങ്കിൽ ഈ വിശാലമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത്, ഈ ഫുവ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് മുഴുവൻ കറങ്ങി നടന്നിട്ട് ഇവനെ നമുക്ക് ട്രാക്ക് ചെയ്ത് കൊല്ലാനൊന്നും പറ്റില്ല. അത് നമ്മളെക്കൊണ്ട് സാധിക്കുന്നൊരു കാര്യമല്ല. അതിന് പകരം നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ഒരു സ്ഥലം ഉദ്ദേശിച്ചിട്ട് അവനെ അങ്ങോട്ടേക്ക് വരുത്തുക, ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. അതിന് ഏറ്റവും പറ്റിയ സ്ഥലം ഇവന് ഈ ജെസ്ലിൻ്റെ ഭാഗ്യമായിട്ട് കളിക്കുന്ന ഈ ഒരു റിവർ ബെഡ് തന്നെയാണ്. നമുക്ക് ഇവിടെ ഒരു ഒളിമാടം കെട്ടാം, ഒരു ബ്ലൈൻഡ് കെട്ടാം, കുറച്ച് മാറി എവിടെയെങ്കിലും ഒരു ഒളിമാടം കെട്ടിയിട്ട് അവിടെ മറിഞ്ഞിരിക്കാം. എന്താണേലും ഗ്രാമീണർ പറയുന്നത് എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞാലും ഇവൻ ഈ ഭാഗ്യമായിട്ട് കളിക്കാനായിട്ട് മിക്കപ്പോഴും ഇവിടെ വരാറുണ്ട്. ഈ ബാഗി ആരും തൊടാറില്ല പേടിച്ചിട്ട്. എന്താണേലും ഈ ബാഗിയുമായിട്ട് കളിക്കാനായിട്ട് ഇവനിവിടെ വരും. ആ സമയത്ത് നമുക്ക് അവനെ പിടികൂടാം. ഹൊസക്കിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ട്രാക്കേഴ്സിന് ശരിക്കും പറഞ്ഞാൽ അവർ നാട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ ഈ ബാഗിൻ്റെ അടുത്തേക്ക് വരാനും ഈ സിംഹത്തിൻ്റെ അടുത്തേക്ക് പോകാനൊക്കെ ഇവർക്ക് ഭയമുണ്ട്. എങ്കിലും ഈ പറഞ്ഞ ഐഡിയ അവർക്ക് ബോധിച്ചു, അതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് അവരും സമ്മതിച്ചു. ജെസ്ലിൻ്റെ ആ വെളുത്ത സഞ്ചി കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന്, അത് റിവർ ബെഡിൻ്റെ ഏതാണ്ട് ഒരു നടുഭാഗമാണ്, അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു 10-50 മീറ്റർ മാറിയിട്ട് ഒരു 25 അടി ഉയർന്നു നിൽക്കുന്ന ഒരു തിട്ടയുണ്ട്. ആ തിട്ടയിൽ ഒരു മരം നിൽപ്പുണ്ട്. ആ മരത്തിൻ്റെ കീഴിൽ കുറച്ച് പുല്ലുകളൊക്കെ വളർന്നു നിൽപ്പുണ്ട്. അവിടെ കുറച്ചുകൂടി പുല്ലുകളും പിന്നെ കുറച്ച് മരത്തിൻ്റെ ശിഖരങ്ങളൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ഒളിമാടം അഥവാ ബ്ലൈൻഡ് അവർക്ക് സുന്ദരമായിട്ട് അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. മറഞ്ഞിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. മരത്തിൻ്റെ മുകളിലല്ല, മരത്തിൻ്റെ താഴെ തന്നെ പുല്ലുകളൊക്കെ വളർന്ന് നിൽക്കുന്ന പുല്ലുകൾ എന്നൊക്കെ പറഞ്ഞാൽ ആനപ്പുല്ലാണ്, നല്ല ഉയരമുള്ള പുല്ലുകളാണ്. അതിൻ്റെ പുറകിൽ കുറച്ച് വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വെച്ചിട്ട് ഒരു ബ്ലൈൻഡ് ഉണ്ടാക്കിയാൽ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ജെസ്ലിൻ്റെ വെളുത്ത ബാഗ് കിടക്കുന്ന സഞ്ചി കിടക്കുന്ന സ്ഥലം ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അവിടെ ഇരുന്ന് വേണമെങ്കിൽ ഇവനെ വെടിവെക്കാം. അങ്ങനെ ഈ കുറച്ച് മാറിയിട്ട് ഉയർന്ന ആ ഒരു സ്ഥലത്ത്, അത് ഉയർന്ന സ്ഥലമായതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് കുറച്ച് കൂടുതൽ വ്യൂ കിട്ടുന്നതും, അവിടെ തന്നെ ബ്ലൈൻഡ് ഉണ്ടാക്കാനായിട്ട് ഇവർ തീരുമാനമെടുത്തു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഉറപ്പിച്ച് തീരുമാനമെടുത്ത ശേഷം അവർ അവിടെ നിന്ന് പിൻവാങ്ങി. അന്നത്തെ രാത്രിയിൽ ഹൊസക്കിന് ഉറങ്ങാനായിട്ട് സാധിച്ചതേയില്ല. ഇതുവരെയും നരഭോജി സിംഹം നരഭോജി സിംഹം എന്നൊക്കെ പറയുന്നതല്ലാതെ ശരിക്കും അതിൻ്റെ ഒരു സ്ഥലത്ത് ഇവർ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ഈ നരഭോജി സിംഹം സ്ഥിരമായിട്ട് വരുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. നാളെ മുതൽ ബ്ലൈൻഡ് കെട്ടിയിട്ട് അതിനകത്ത് കാവലിരിക്കാൻ പോവുകയാണ്. അതായത് ഈ നരഭോജി സിംഹത്തെ നേർക്കു നേരെ നേരിടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം തയ്യാറെടുക്കുകയാണ്. പണ്ട് ഷിക്കാഗോ ഫീൽഡ് മ്യൂസിയത്തിൽ പോയി നിന്നിട്ട് നരഭോജി സിംഹങ്ങളെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ജീവനില്ലാത്ത നരഭോജി സിംഹങ്ങളാണ്. പണ്ടത്തെ വലിയ വലിയ വേട്ടക്കാരൊക്കെ വെടിവെച്ച് കൊന്ന ആ കഥകളൊക്കെ കേട്ടിട്ട് ഇദ്ദേഹം ആ സമയത്തൊക്കെ ആവേശഭരിതനായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴിതാ താൻ നേരിട്ട് തന്നെ ശരിക്കുള്ള ഒരു നരഭോജിയെ താൻ നേരിട്ട് വെടിവെച്ച് കൊല്ലാനായിട്ട് പോവുകയാണ്. നാളെ ആ നരഭോജിയോട് വളരെയധികം അടുത്തുള്ളൊരു സ്ഥലത്ത് പോയി ഇരിക്കേണ്ടതാണ്. ഇതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ഉറങ്ങാനായിട്ട് സാധിച്ചില്ല. അതുമാത്രമല്ല, ചാൾസ് ബ്യൂക്കസ് മറ്റൊരു കാര്യം കൂടി ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. നരഭോജിയെ കണ്ടു കിട്ടുന്ന ആദ്യ സെക്കൻഡുകളിൽ തന്നെ വെടിവെച്ചിരിക്കണം, അല്ലെങ്കിൽ കുഴപ്പമാണ്. അതുമാത്രമല്ല, ഈ വൈൻ ഹോസക്ക് തന്നെ വെടിവെച്ചിരിക്കണം. അതിൻ്റെ കാരണം നമുക്കറിയാലോ, ലൈസൻസ് ഉള്ളത് വെടിവെക്കാൻ വന്നിരിക്കുന്നത് വൈൻ ഹോസക്കാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള രണ്ട് വേട്ടക്കാർ ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ളത്. അതുകൊണ്ട് അവർ കയറി വെടിവെക്കില്ല. അതുകൊണ്ട് ഈ നരഭോജിയെ കാണുന്ന ആദ്യ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വൈൻ ഹോസക്ക് വെടി പൊട്ടിച്ചിരിക്കണം. അതും ഒരു പ്രശ്നമാണ്. നമുക്ക് നരഭോജി എന്ന് പറയാം, നരഭോജി ഉള്ള സ്ഥലത്ത് വേണേൽ പോയി നിൽക്കാം, നരഭോജിയെ വേണമെങ്കിൽ കുറച്ച് വാരകൾ മാറി നിന്നിട്ട് നമുക്ക് നോക്കാം. പക്ഷേ അത് കാണുന്ന നിമിഷം തോക്കെടുത്തിട്ട് വെടിവെക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന പണിയല്ല. അതാണ് വൈൻ ഹോസക്ക് ഇനി ചെയ്യേണ്ടത്. ഹോസക്കിന് എന്തെങ്കിലും പിഴവ് സംഭവിച്ചു പോയെങ്കിൽ മാത്രമേ ഈ രണ്ടാമത്തെ ആൾ ചാൾസ് ബ്യൂക്കസ്, പിന്നെ മൂന്നാമത്തെ ആൾ വില്ലി, ഇവർ ഫയർ ചെയ്യത്തുള്ളൂ. അതാണ് അവിടുത്തെ നിയമം. എന്താണെങ്കിലും ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന് പ്രഷർ കൂടി. കാരണം ഇതുവരെയും വേട്ടകളൊക്കെ ഇദ്ദേഹം ഒരുപാട് നടത്തിയിട്ടുണ്ട്, പക്ഷേ ഈ രീതിയിലുള്ള ഒരു വേട്ട നരഭോജിയെ പ്രത്യേകിച്ച് ഇദ്ദേഹം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അന്നത്തെ രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ടു. പക്ഷേ താൻ ഈ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള അനേകം ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് ഈ ഒരു ദൗത്യത്തിൽ ഇദ്ദേഹത്തിന് തോന്നിയ പോസിറ്റീവായിട്ടുള്ള ഒരേ ഒരു കാര്യം. പിറ്റേ ദിവസം രാവിലെ തന്നെ ഇദ്ദേഹവും ട്രാക്കേഴ്സും ഒക്കെ ആ റിവർ ബെഡിൽ, ലൂപ്പാണ്ടെ നദിയുടെ റിവർ ബെഡിൽ ചെന്നു, ജെസ്ലിൻ്റെ സഞ്ചി കിടക്കുന്ന സ്ഥലത്ത് ചെന്നു. അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ആ ഉയർന്ന ആ ഒരു തിട്ട, അതിൻ്റെ അവിടെയുള്ള മരം, അതിൻ്റെ ചൂട്ടിൽ അവർ ബ്ലൈൻഡ് ഇങ്ങനെ നിർമ്മിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തു. ജെസ്ലിൻ്റെ ബാഗ് ആ സ്ഥലത്ത് തന്നെ കിടപ്പുണ്ട്, പക്ഷേ അതിൻ്റെ സ്ഥാനം മാറിയിട്ടുണ്ട്. മാത്രവുമല്ല, അതിൻ്റെ ചുറ്റുവട്ടത്ത് നമ്മുടെ ഈ സിംഹത്തിൻ്റെ ഫ്രഷ് കാൽപ്പാടുകൾ കിടപ്പുണ്ട്. അതായത് രാത്രിയിലോ രാവിലെയോ ഒക്കെ അവൻ വീണ്ടും അവിടെ വന്നിട്ടുണ്ട്, ഈ ബാഗുമായിട്ട് കളിച്ചിട്ടുമുണ്ട്, സ്ഥിരമായിട്ട് അവൻ വന്നു പോകുന്നുണ്ട് എന്നുള്ള ഉറപ്പ് അതിൽ നിന്ന് അവർക്ക് കിട്ടി. ഇനി അടുത്ത പണി, നരഭോജി സിംഹം ഇവിടെ എത്തുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. സിംഹം ഒരു 2-3 സെക്കൻഡുകൾ എവിടെയെങ്കിലും നല്ല രീതിയിലൊന്ന് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് വെടിവെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ചാൾസ് ബ്യൂക്കസ് തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് ഇത്തരം നരഭോജി സിംഹങ്ങളൊക്കെ കുറച്ച് കൂടുതൽ ആക്റ്റീവായിട്ടുള്ള സിംഹങ്ങളാണ്. ഇവർ ഒരിടത്തും അങ്ങനെ നിൽക്കില്ല. മാത്രമല്ല, എപ്പോഴും ശ്രദ്ധാലുക്കളാണ്. ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനെ വെടിവെക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇവൻ എവിടെയെങ്കിലും നിൽക്കണം എന്നുണ്ടെങ്കിൽ അവന് ഭക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇവർ എന്ത് ചെയ്തു, ഈ ജെസ്ലിൻ്റെ സഞ്ചി കിടക്കുന്ന ആ സ്ഥലത്ത് നിന്ന് കുറച്ച് 25 അടി മാറിയിട്ട് മറ്റൊരു സ്ഥലം ഇവർ കണ്ടെത്തി. അവിടെ ഒരു മരം നിൽപ്പുണ്ട്, ഒരു ഫിവർ ട്രീ. ആ ട്രീയുടെ താഴെ ഇവർ ഗ്രാമങ്ങളിൽ നിന്ന് ഇവർ കളക്ട് ചെയ്ത ഹിപ്പോ ഹിപ്പോയുടെ മാംസം അത് കുറച്ച് ഇവർ കളക്ട് ചെയ്തിട്ട് അതവിടെ വെക്കാനായിട്ട് ഇവർ തീരുമാനമെടുത്തു. ഇപ്പോൾ പറഞ്ഞ ഫിവർ ട്രീ എന്ന് പറയുന്നത് നമ്മൾ ഈ ആഫ്രിക്കൻ, പ്രത്യേകിച്ച് തെക്കേ ആഫ്രിക്കയിൽ, അതായത് ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്തുള്ള രാജ്യങ്ങളിലെ ഫോട്ടോസ് നമ്മൾ കാണുമ്പോഴും കുറച്ച് വിടർന്ന് വിരിഞ്ഞ് നിൽക്കുന്ന ഒരു മരം എപ്പോഴും ആ ഫോട്ടോയിൽ ഉണ്ടാവും. ആ മരത്തിലാണ് നമ്മുടെ ഈ പുലികളൊക്കെ കയറി കിടക്കുന്നത്. ആ മരത്തിൻ്റെ കീഴെയാണ് സിംഹങ്ങൾ വിശ്രമിക്കുന്നത്. ആ മരത്തിൽ നിന്നാണ് ആനകൾ ഇങ്ങനെ വലിച്ചൊടിച്ച് ഭക്ഷണം കഴിക്കുന്നത്, ജിറാഫുകൾ ഇലകൾ ഭക്ഷിക്കുന്നത്. ആ ഒരു മരമാണ് ഫിവർ ട്രീ. ഈ മരത്തിന് ഇങ്ങനെ ഒരു പ്രത്യേകത, ഈ പേര് വരാനുള്ള കാരണം, യൂറോപ്യൻസ് ഈ ഒരു ഭാഗത്ത് എത്തുന്ന സമയത്ത് മലേറിയ ഇവിടെ വ്യാപകമായിട്ടുണ്ട്. അവർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ മരം എവിടെയൊക്കെയാണോ നിൽക്കുന്നത് അവിടെയാണ് ഈ മലേറിയ കൂടുതലുള്ളത്. ആദ്യ കാലഘട്ടങ്ങളിൽ അവർ വിചാരിച്ചു ഈ മരത്തിൽ നിന്ന് എന്തോ വരുന്നുണ്ട്, അതാണ് ഈ മലേറിയ ഉണ്ടാക്കുന്നതെന്ന്. സത്യത്തിൽ ഈ മരം നിൽക്കുന്നത് ഒന്നുകിൽ നദിയുടെ തീരങ്ങളിൽ അല്ലെങ്കിൽ ചതുപ്പ് നിലങ്ങളിൽ, അതിനോട് അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഈ മരം സാധാരണ നാച്ചുറലായിട്ട് വളരുന്നത്. അവിടെയൊക്കെയാണല്ലോ ഈ മലമ്പനി പരത്തുന്ന കൊതുകുകൾ ഉള്ളത്. അത് അന്നത്തെ കാലത്ത് അറിയാൻ പാടില്ലായിരുന്നു, പക്ഷേ ഈ മരമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഇതിന് ഫിവർ ട്രീ എന്ന് പേര് കൊടുത്തത്. അങ്ങനെ അന്നത്തെ ദിവസം വൈകുന്നേരം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞു. ആ സമയം കൊണ്ട് ഇവർ ബ്ലൈൻഡ് നിർമ്മാണമൊക്കെ ഇവർ പൂർത്തിയാക്കി. മാത്രമല്ല ഹിപ്പോയുടെ മാംസമൊക്കെ ആ ഫിവർ ട്രീയുടെ കീഴെ കൊണ്ട് വെക്കുകയും ചെയ്തു. എല്ലാം സെറ്റായി. അതിനുശേഷം ഇവർ 3 വേട്ടക്കാർ, വൈൻഹോസക്ക്, ചാൾ ബ്യൂക്കസ്, പിന്നെ വില്ലി, ഇവർ 3 പേരും കൂടെ ആ ഒരു ബ്ലൈൻഡിനകത്തേക്ക് തോക്കുകളൊക്കെ ആയിട്ട് ഇവർ കയറി. ബാക്കി ട്രാക്കേഴ്സ് എന്ത് ചെയ്തു, ഇവർ തൊട്ടടുത്തുള്ള ആ ജസ്ലീൻ്റെ ഗ്രാമത്തിൽ അവിടെയുള്ളൊരു ഒരു കുടിലിൽ, നാട്ടുകാരെല്ലാം ഇവരുടെ കൂട്ടത്തിൽ ഇത് നിർമ്മിക്കാനൊക്കെ ഇവിടെ ഉണ്ട്, കാരണം അവരുടെയും കൂടെ ആവശ്യമാണല്ലോ ഇത്, ഈ നരഭോജിയെ കൊല്ലുക എന്നുള്ളത്. അവർ പറഞ്ഞു അവരുടെ കൂട്ടത്തിൽ ഒരു കുടിലിൽ ഇവർ തങ്ങാനായിട്ട്. ഇവർ പക്ഷേ ഈ പോകുന്ന ട്രാക്കേഴ്സ് ജസ്ലീൻ്റെ ഗ്രാമത്തിൽ പോയിട്ട് അവിടെ കിടന്ന് ഉറങ്ങാനല്ല പോകുന്നത്. ഇവർ ഇവിടെ വെച്ച് ഈ സിംഹത്തെ വെടിവെച്ചാൽ അതിൻ്റെ ശബ്ദം അവരിവിടെ കേൾക്കും. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഇവർ ഇവരുടെ കയ്യിലുള്ള ലാൻഡ് റോവർ എടുത്തിട്ട് ഇവർ നേരെ ഇങ്ങോട്ടേക്ക് വരും. എന്നിട്ട് സിംഹം ചത്തിട്ടില്ല എങ്കിൽ, അതിന് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ആ പോകുന്ന വഴി നോക്കി അതിനെ ട്രാക്ക് ചെയ്തിട്ട് വീണ്ടും ഈ വൈൻ ഹോസക്കിന് വേണ്ടിയിട്ട് ഈ സിംഹത്തെ കണ്ടെത്തിയിട്ട് അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് വെടിവെച്ച് കൊല്ലേണ്ട ആ ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടത് അവരുടെ കടമയാണ്. അതുകൊണ്ട് വെടിശബ്ദം കേട്ടാൽ ഉടൻ തന്നെ ഇവർ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് അവരങ്ങോട്ടേക്ക് പോകുന്നത്. ചുരുക്കത്തിൽ 3 വേട്ടക്കാർ ജസ്ലീന് ബായി കിടക്കുന്ന ആ റിവർ ബെഡിൽ, അതിനടുത്തുള്ള ഈ ഒളി മാടത്തിൽ, ബ്ലൈൻഡിൽ മറഞ്ഞിരിക്കും. അതേസമയത്ത് തന്നെ ട്രാക്കേഴ്സ് ഇവരുടെ വെടിശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് കാതോർത്തുകൊണ്ട് അടുത്തുള്ള ഗ്രാമത്തിൽ ഉറങ്ങാതിരിക്കുകയും ചെയ്യും. അങ്ങനെ ഹൊസക്കും ബാക്കിയുള്ള 2 പേരും കൂടി ആ ബ്ലൈൻഡിനുള്ളിലേക്ക് കയറി. ഇന്ന് രാത്രിയിൽ ഒരു ശബ്ദം ഉണ്ടാക്കാനായിട്ട് പറ്റില്ല, ഒന്ന് മൂത്രം ഒഴിക്കാനും വെളിയിൽ തങ്ങാനായിട്ട് പറ്റില്ല, അങ്ങനെ ഇതിനകത്ത് വലിയ വലിയ മൂവ്മെൻറ്സ് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, അനങ്ങാതെ ഇതിനകത്ത് ഇരിക്കണം, ചെറിയൊരു പിഴവ് മതി എല്ലാം തകരാനായിട്ട്. ഒരുപക്ഷെ ആ പിഴവ് ഇവരുടെ ജീവൻ തന്നെയും എടുക്കാനുള്ള സാധ്യതയുണ്ട്. വെയിൻ ഹോസക്ക് ഇതിനകത്ത് കയറി ഇരുന്നിട്ട് ചുറ്റുവട്ടവും ഒന്ന് വിശാലമായിട്ട് ഒന്ന് നോക്കി. നമ്മൾ മുമ്പ് പറഞ്ഞ അതേ കാഴ്ച തന്നെയാണ്, റിവർ ബെഡാണ്, മണൽപ്പരപ്പാണ്, അവിടെ ഇവിടെയൊക്കെ വെള്ളം കിടക്കുന്ന കുഴികളുണ്ട്, പിന്നെ ഈ വലിയ പുല്ലുകളൊക്കെ പല സ്ഥലങ്ങളിൽ കൂട്ടം കൂടി കിടപ്പുണ്ട്. അതിനുള്ളിലാവണം അവൻ ഈ പറയുന്ന നരഭോജി ഉണ്ടാവുക. ഇപ്പോഴുണ്ടോ ഇല്ലയോ എന്നൊന്നും അവർക്കറിയില്ല. ഈ പുല്ലുകൾ കാറ്റിൽ ഇളകിയാടുന്നുണ്ട്. അപ്പോഴെല്ലാം ആ സമയത്ത് ഇവർ അങ്ങോട്ടേക്ക് നോക്കും, ഇനി കാറ്റ് കൊണ്ടാണോ അതോ ഇനി നരഭോജി നടക്കുന്നതുകൊണ്ടാണോ ഇത് ഇളകുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ടേക്ക് നോക്കുന്നത്. എവിടെ പുല്ലിളകിയാലും ഇവരുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറും. ഹൊസക്കിൻ്റെ മനസ്സിൽ വീണ്ടും പല വിചാരങ്ങളായി. ഇവൻ ഈ പറയുന്ന ഉണക്കപ്പുല്ലിനകത്ത് കിടപ്പുണ്ടോ, അതോ മൈലുകൾ മാറിയിട്ട് മറ്റൊരു ഗ്രാമം ആക്രമിക്കാനായിട്ട് അവനും പോയിട്ടുണ്ടോ, ഒന്നും അറിയില്ല. ഇവിടെ ക്ഷമയോടെ കാത്തിരിക്കുക. മുമ്പ് പറഞ്ഞതുപോലെ ഒന്നും മൂത്രം ഒഴിക്കാനോ നടുവ് നിർക്കാനോ ഒന്ന് അനങ്ങാനോ തിരിയാനോ ഒന്നും പറ്റില്ല. ഈ രാത്രി മുഴുവൻ അനങ്ങാതെ ഇതിനകത്ത് കണ്ണടയ്ക്കാതെ ഇരിക്കണം. നേരം ഇതുവരെയും ഇരുട്ടി തുടങ്ങിയിട്ടില്ല. തൊട്ടടുത്തുള്ള ഗ്രാമത്തിലെ ശബ്ദമെല്ലാം കെട്ടടങ്ങിയിട്ടുണ്ട്. നരഭോജിയെ ഭയന്നിട്ട് ആളുകൾ ഒരു 5 മണി 6 മണിയൊക്കെ ആയി കഴിയുമ്പോഴേക്കും വീടിന് ഉള്ളിലേക്ക് കയറിയിട്ട് വാതിലിൽ അടച്ചിട്ട് പിന്നെ അതിനകത്ത് തന്നെ ഇരിപ്പാണ്, പിന്നെ പുറത്തേക്ക് ഇറങ്ങാറില്ല. എങ്കിലും തങ്ങൾക്കിതൊന്നും സംഭവിക്കില്ല, അടുത്ത ഇര താനല്ല എന്ന് കരുതുന്ന കുറച്ച് മണ്ടന്മാർ ആ സമയത്തും പുറത്ത് കറങ്ങി നടപ്പുണ്ടാവും. എല്ലാ നാട്ടിലും ഇങ്ങനെ കുറച്ച് ആളുകൾ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ നദിയിൽ നിന്ന്, വെള്ളം ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന്, ഒരു ഹിപ്പോ, ഒറ്റ തിരിഞ്ഞ് നടക്കുന്ന ഒരു ഹിപ്പോ സാവധാനം കരയിലേക്ക് കയറി വന്നു. അവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ലക്ഷ്യമില്ലാതെ നടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവന് ഈ ഒരു ബ്ലൈൻഡിൻ്റെ, ഇവരുടെ ഒളിമാടത്തിൻ്റെ അരികിലേക്ക് അത് ലക്ഷ്യമാക്കി നടന്നു നടന്ന് വന്നു. ലക്ഷ്യമില്ലാതെയുള്ള നടപ്പാണ്. പക്ഷേ ഈ ചാൾ ബ്യൂക്കസ് പറഞ്ഞു ഇവനൊരു മണ്ടൻ മൃഗമാണ്, അതുകൊണ്ട് തന്നെ ഈ പൊതുവേ കണ്ടു പരിചയമില്ലാത്ത ഈ ഒരു ബ്ലൈൻഡ് കണ്ടു കഴിഞ്ഞാൽ ഇവൻ ഇങ്ങോട്ടേക്ക് വന്ന് ആക്രമിക്കാനുള്ള സാധ്യത ഉണ്ട്. ബ്യൂക്കസ് പറഞ്ഞ പോലെ തന്നെ ഈ ഹിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്ന് നടന്ന് അവസാനം നമ്മുടെ ഈ ബ്ലൈൻഡിൻ്റെ ഫ്രണ്ടിലെത്തുകയും അവൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇന്നലെ ഇത് ഇവിടെ ഇല്ലാതിരുന്ന ഒരു സാധനമാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ആ രീതിയിൽ ഇങ്ങോട്ടേക്ക് നോക്കുന്നത് പോലെ കുറേ നേരം നോക്കി നിന്നു. എന്നിട്ടൊരു ഒറ്റ വരവാണ് ഇങ്ങോട്ട്. ഇവർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ ബ്ലൈൻഡിൻ്റെ സൈഡിൽ ഇവരിങ്ങനെ മരത്തിൻ്റെ കീഴിൽ കുറച്ച് ചില്ലകളൊക്കെ ചാരിയിട്ട് അതിനകത്താണല്ലോ ഇരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ ഇവർ ചാരി വെച്ചിരുന്ന കുറച്ച് മരക്കമ്പുകളുണ്ട്. അത് കണ്ടിട്ടാണ് ഈ ഹിപ്പോയ്ക്ക് കളി വന്നത്. ഇവൻ എന്ത് ചെയ്തു, നേരെ വന്ന് ആ ചാരി വെച്ചിരിക്കുന്ന മരക്കമ്പുകൾക്കിട് ഒറ്റ ഇടി. ആ ഇടിച്ചിട്ട് മരക്കമ്പുകൾ താഴെ പോയി കഴിഞ്ഞപ്പോഴാണ് അകത്ത് മൂന്ന് മനുഷ്യർ ഇരിക്കുന്നത് ഇവൻ കണ്ടത്. ഇവൻ പെട്ടെന്ന് പേടിച്ചു പോയിട്ട് ആ ഹിപ്പോ അവിടെ നിന്ന് പെട്ടെന്ന് ചാടി ഓടിയിട്ട് ആ പുല്ലുകൾ വളർന്നു നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഓടി അപ്രത്യക്ഷനായി. ഇവർ ശരിക്കും പറഞ്ഞാൽ വിരണ്ടുപോയി. വീണ്ടും ആ മരക്കമ്പുകളൊക്കെ എടുത്തു വെച്ചിട്ട് ഇവർ അതിവേഗം അകത്തേക്ക് കയറിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പഴയതുപോലായി, വീണ്ടും നിശബ്ദത. രാത്രിയായിട്ടുണ്ട് ഇപ്പോൾ. ഇവർക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ജെസ്ലീൻ്റെ ബായി കിടക്കുന്നതൊക്കെ അത്യാവശ്യം വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഇവർ ഹിപ്പോ മാംസം വെച്ചിരിക്കുന്ന ആ ഒരു ഫിവർ ട്രീ, അതൊക്കെ ഇവർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ പുല്ലുകൾക്കിടയിൽ എന്താണുള്ളതെന്ന് അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിനകത്തിരുന്നു കൊണ്ട് അവൻ ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ ഒന്നും അവർക്കറിയില്ല. ഇതിനിടയിൽ ഇവർ ഒളിമാടം വെച്ചിരിക്കുന്നത് ഒരു മരത്തിൻ്റെ കീഴിലാണല്ലോ. അതിൻ്റെ മുകളിൽ ഈ വവ്വാലുകൾ കിടന്ന് ബഹളം വെക്കാനായിട്ട് തുടങ്ങി. അതുമാത്രമല്ല, എന്തൊക്കെയോ പ്രാണികളൊക്കെ വന്നിട്ട് ഇവരെ കുത്താനായിട്ട് തുടങ്ങി. ആകെ അസ്വസ്ഥത. ഒന്നാതെ ആഫ്രിക്കൻ ചൂടുണ്ട്, രാത്രിയാണെങ്കിലും നല്ല ആവിയാണ്. ഇതെല്ലാം ഈ പ്രാണികളുടെ കുത്ത്, ചൂട്, ഇതെല്ലാം സഹിച്ചു വേണം ഇതിനകത്ത് ഇരിക്കാനായിട്ട്. ഇതുപോലെ ഹിപ്പോ വന്ന് ആക്രമിച്ചാൽ മിണ്ടാൻ പാടില്ല. അങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട്. ഇതിനകത്ത് മിണ്ടാതെ ഇരുന്ന് ക്ഷമയോടെ ഇരുന്ന് വേണം ഇവർക്ക് ഈ ലക്ഷ്യം കണ്ടെത്താനായിട്ട് സാധിക്കാനായിട്ട്. ഈ ഒരു സമയത്ത് ഇവർ ഹിപ്പോ മാംസം വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് മണം പിടിച്ചിട്ട് വേറെ പല മൃഗങ്ങൾ വരാൻ തുടങ്ങി. ആദ്യമായിട്ട് വന്നത് ഈ പൂച്ചയെപ്പോലെ ഇരിക്കുന്ന ജനറ്റ് എന്നറിയപ്പെടുന്ന ഒരു ആഫ്രിക്കൻ ജീവിയാണ്. അത് രാത്രിയിൽ സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ്. അത് കുറച്ച് നേരം മണത്ത് മണത്ത് ഒന്ന് രണ്ട് കടിയൊക്കെ അതിൻ്റെ കടിച്ചിട്ട് അത് അവിടെ നിന്ന് സ്ഥലം വിട്ടു. അങ്ങനെ രാത്രിയിൽ പല ജീവികൾ ഇവരുടെ കൺമുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നടന്നു. പക്ഷേ പല ജീവികളും ഇവരുടെ ഈ ബ്ലൈൻഡ് കണ്ടതായിട്ട് പോലും ഭാവിച്ചില്ല, അവർക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ ഈ നരഭോജി സിംഹം മാത്രം പ്രത്യക്ഷപ്പെട്ടില്ല. അങ്ങനെ നേരം പുലർന്നു. അത് രാവിലെ തന്നെ നമ്മുടെ ഗ്രാമത്തിലുണ്ടായിരുന്ന ട്രാക്കേഴ്സ് വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ വരെ എത്തി. അവർ വന്നു കഴിഞ്ഞിട്ട് ഇവരോട് പറഞ്ഞു, ഈ സിംഹം സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി ഇതിന് ചുറ്റുവട്ടം തന്നെയും ഉണ്ടായിരുന്നു, പുതിയ കാൽപ്പാടുകൾ കാണാനുണ്ട്. ഇവർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ജെസ്ലീൻ്റെ ബാഗ് ആ പഴയ സ്ഥലത്തല്ല ഇപ്പോൾ കിടക്കുന്നത്. ഇവർക്ക് ഈ രാത്രിയിൽ ഈ ജെസ്ലീൻ്റെ ബാഗ് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എങ്കിലും വളരെ അവ്യക്തമായ ഒരു കാഴ്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഇരുട്ടായ ഉണ്ടായിരുന്ന ഒരു രാത്രിയായിരുന്നു അത്. അതായത് കുറച്ച് നേരം ഇരുട്ടി കഴിഞ്ഞപ്പോഴേക്കും നിലാവില്ലാതായി. ആ സമയത്ത് ഇവർക്ക് ജെസ്ലീൻ്റെ ബാഗ് കാണാൻ സാധിച്ചില്ല. ആ ഒരു സമയത്ത് സിംഹം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ബാഗുമായിട്ട് അവൻ കളിച്ചിട്ടുമുണ്ട്. അതായത് ബാഗിൻ്റെ സ്ഥാനം മാറിക്കിടപ്പുണ്ട്, അവിടെ ഇവൻ്റെ പുതിയ കാൽപ്പാടുകൾ കിടപ്പുമുണ്ട്. എന്തുകൊണ്ടാണ് സിംഹം ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതിരുന്നത്? ചാൾ ബ്യൂക്കസ് പറഞ്ഞു, ഈ പരിസരങ്ങളിലുണ്ടായ ഈ ഒരു മാറ്റം, ആ ഒരു പുതിയ ഇറച്ചി കൊണ്ട് വെച്ചിരിക്കുന്നു, പിന്നെ ഈ ഒരു ബ്ലൈൻഡ് ഒരു പക്ഷേ അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരു മാറ്റം വന്നതുകൊണ്ടാവണം ഇവൻ ഈ ഒരു ഭാഗത്തേക്ക് വരാതിരുന്നത്. എന്താണേലും അടുത്ത ദിവസം കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കിയിട്ട് വേണം ഇവനെ നമുക്ക് കാത്തിരിക്കുവാനായിട്ട്. അങ്ങനെ അന്നത്തെ ദിവസം പകൽ ഈ ട്രാക്കേഴ്സ് ബാക്കിയുള്ള ഗ്രാമങ്ങളിലേക്ക് പോയിട്ട് കൂടുതൽ ഹിപ്പോ ഇറച്ചി ഇവർ സംഭരിച്ചു. എന്നിട്ട് അത് ഈ മരത്തിൻ്റെ, ഈ ഫിവർ മരത്തിൻ്റെ കീഴിൽ മാത്രമല്ല ബാക്കി പല സ്ഥലങ്ങളിലും ഇവർ കൊണ്ടിടുകയും ചെയ്തു. ഇങ്ങനെ വെതറിയിട്ടിരിക്കുന്ന ഈ ഒരു ഇറച്ചി ഇവൻ കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഇതെന്താണെന്ന് അറിയാനായിട്ട് മണം പിടിച്ചൊക്കെ ഇവനൊരു രണ്ടോ മൂന്നോ സെക്കൻഡ് എവിടെയെങ്കിലും നിന്ന് കിട്ടിയാൽ മതി, ആ സമയത്ത് ഹൊസക്കന് തൻ്റെ ലക്ഷ്യം കാണാനായിട്ട് സാധിക്കും. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഇവൻ വേട്ടയാടി പിടിക്കാത്ത ഈ ഒരു മാംസം ഇവൻ കഴിക്കണം എന്നൊന്നും നിർബന്ധമില്ല. ഇവൻ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം ഇവിടെ നിന്ന് നിന്നാൽ മാത്രം മതി. അങ്ങനെ അടുത്ത ദിവസം രാത്രി അവർ വീണ്ടും ഈ മൂന്ന് വേട്ടക്കാരും കൂടെ കൂടിയിട്ട് ആ ബ്ലൈൻഡിനകത്തേക്ക് കയറിയിരുന്നു. പഴയ കാലാവസ്ഥ തന്നെയാണ്, ഈച്ചകൾ കുത്തുന്നുണ്ട്, നല്ല ചൂടുണ്ട്, ആകെ അസ്വസ്ഥമായിട്ടുള്ള ഒരു രാത്രിയാണ്. അതുമാത്രമല്ല, ഇവർ കഴിഞ്ഞ രാത്രിയിൽ നേരെ ചൊവ്വേ ഉറങ്ങാത്ത ആളുകളാണ്. പകലും വലിയ ഉറക്കമൊന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ഉറക്കക്ഷീണമുണ്ട്. ഉറങ്ങിപ്പോകുമോ എന്നുള്ളൊരു ഭയം ഈ നമ്മുടെ വൈൻ ഹൊസക്കിന് ഉണ്ടായി. അപ്പോൾ നമ്മളെ ചാൾ ബ്യൂക്കസ് പറഞ്ഞു, വേട്ടക്കാർ ചെയ്യുന്നത് ബ്ലൈൻഡ് സ്ലീപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക രീതിയിലുള്ള മോഡുണ്ട്, ഒരു സ്ലീപ്പിംഗ് മോഡുണ്ട്, ഒരു ഹാഫ് സ്ലീപ്പ് അല്ലെങ്കിൽ സെമി സ്ലീപ്പ് എന്നൊക്കെ വിളിക്കാവുന്ന പാതി മയക്കം. അതായത് കണ്ണടച്ച് കിടക്കുക, ശരീരം മുഴുവൻ ഇനേർട്ടാക്കി വെക്കുക, പക്ഷേ ചുറ്റുവട്ടം ചെവി മാത്രം വർക്ക് ചെയ്ത് വെക്കുക. ഇത് കുറച്ച് പരിശീലനം നടത്തിയാൽ മാത്രം നമുക്ക് കൈവരിക്കാവുന്ന ഒരു സ്ലീപ്പിംഗ് മോഡാണ് ഈ ബ്ലൈൻഡ് സ്ലീപ്പ് എന്ന് പറയുന്നത് എന്ന് ഇദ്ദേഹം, ഈ ചാൾ ബ്യൂക്കസ് ഇദ്ദേഹത്തോട് പറഞ്ഞു. അതൊന്ന് പരിശീലിക്കുക. അങ്ങനെയാണെങ്കിൽ കണ്ണടച്ച് കിടക്കാൻ പറ്റും, പക്ഷേ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എണീക്കാണ്ട് സാധിക്കുകയും ചെയ്യും. എന്താണെങ്കിലും അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുവാനായിട്ട് വൈൻ ഹോസക്ക് തയ്യാറായി. പക്ഷേ നരഭോജിയുടെ സാമ്രാജ്യത്തിൽ അതിനകത്ത് കയറിയിട്ട് ഒരു ബ്ലൈൻഡ് സ്ലീപ്പ് നടത്താനായിട്ട് അസാമാന്യ ധൈര്യം വേണം. അത് ഇദ്ദേഹത്തിനായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹത്തിന് വൈൻ ഹൊസക്കിന് നേരെ ചൊവ്വേ ഉറങ്ങാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഹൊസക്ക് ഒരു ബ്ലൈൻഡ് സ്ലീപ്പ് നടത്താനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തലയുടെ മുകളിൽ നിന്ന് വല്ലാത്തൊരു ശബ്ദം ഇവർ കേട്ടത്. എന്തൊക്കെയോ ഒടിച്ച് മടക്കി കളയുന്ന ഒരു വലിയ ശബ്ദം. മാത്രമല്ല, ഈ മരം കിടന്ന് കുലുങ്ങുന്നുമുണ്ട്. ഞെട്ടിപ്പോയ ഹൊസക്ക് ഇവരുടെ ഈ ഒളിമാടത്തിൻ്റെ വശങ്ങളിൽ പുല്ലുകൾ ചാരി വെച്ചിട്ടുണ്ട്. ആ പുല്ലുകളുടെ ഇടയിലൂടെ പുറത്തേക്കൊന്ന് നോക്കി. നിലാ വിളിച്ചതിൽ ഇദ്ദേഹം നോക്കി കഴിഞ്ഞപ്പോഴേക്കും തൂണ് പോലെ രണ്ട് എന്തോ സാധനങ്ങൾ അവിടെ നിൽക്കുന്നു. ഒന്നുകൂടി നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് അത് തൂണൊന്നുമല്ല, ഒരാനയുടെ രണ്ട് കാലുകളാണ്. ഈ ആന ഇവരുടെ ഈ ബ്ലൈൻഡിൻ്റെ തൊട്ടരികിൽ വന്നിട്ട് ഇവരുടെ ബ്ലൈൻഡ് ഒരു മരത്തിൻ്റെ കീഴെയാണല്ലോ വെച്ചിരിക്കുന്നത്. ആ മരത്തിൻ്റെ മുകളിലുള്ള ഈ ശിഖരത്തിലെ ആ മരത്തിൻ്റെ മുകളിലെ ഈ കമ്പ് പിടിച്ചിട്ട് അത് ഭക്ഷിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ആനയുടെ മുൻകാലുകളുടെ തൊട്ട് മുന്നിലാണ് ഇവർ കിടന്ന് ഉറങ്ങുന്നത്. ഈ ആന ഇവിടം വരെ എത്തിയത് ഇവരറിഞ്ഞത് പോലുമില്ല. ഇവർ കിടക്കുന്ന അതേ മരത്തിൻ്റെ മുകളിലെ ചില്ല ഒടിച്ചുകൊണ്ടാണ് ആന നിൽക്കുന്നത്. വൈൻ ഹോസക്ക് പറയുന്നത് കണ്ണ് തുറന്ന് ഇദ്ദേഹം ഇങ്ങനെ കിടക്കുവായിരുന്നു. കണ്ണ് തുറന്ന് നോക്കിയപ്പോഴേക്കും മുകളിൽ ശരിക്കും പറഞ്ഞാൽ ആനയുടെ തലയാണ് ഉള്ളത്. അത്രയ്ക്ക് അടുത്താണ് ഈ ആന നിൽക്കുന്നത്. ഇവർ ഞെട്ടിപ്പോയി. ഇവർ കിടക്കുന്നതും ഒരു ഫിവർ ട്രീയുടെ കീഴിലാണ്. മുമ്പ് പറഞ്ഞല്ലോ ഈ ഫിവർ ട്രീ ആനകൾക്കും ജിറാഫിനും ഒക്കെ ഇഷ്ടമുള്ള ഒരു മരമാണ്. അതുകൊണ്ടാണ് ഈ ആന രാത്രിയിൽ ഇവിടെ വന്നിട്ട് ഈ ഫിവർ ട്രീ ഒടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാലക്കെടിന് അതിൻ്റെ കീഴെയാണ് ഇവർ കിടന്ന് ഉറങ്ങുന്നത്. നമ്മളറിയാതെ ആന നമ്മുടെ തൊട്ട് മുന്നിൽ വന്നെത്തുന്ന അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. പേര് വെളിപ്പെടുത്താൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ടെൻ്റടിച്ച് കിടക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്. അങ്ങനെ ടെൻ്റടിച്ച് കിടക്കുമ്പോഴാണ് ഈ ഒരു അനുഭവം ഉണ്ടായത്. എൻ്റെ ടെൻറ്റ്, നമ്മൾ ഡെക്കാതലിനൊക്കെ മേടിക്കുന്ന ആ ഒരു ടെൻറ്റ്, ഒരു മൂന്ന് പേർക്ക് കിടക്കാവുന്ന ടെൻറ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റൊരു ടെൻറ്റിൽ കുറച്ച് ആളുകൾ കിടപ്പുണ്ട്. അവർ പക്ഷേ കുറച്ച് മാറിയിട്ടാണ് കിടക്കുന്നത്. അവർക്ക് എൻ്റെ ടെൻറ്റ് കാണാം. കാടിനോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ്. അവിടെ എങ്ങനെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഈ ടെൻറ്റിനോട് ചേർന്നിട്ടൊരു മരമുണ്ട്. കുറച്ച് ഗ്യാപ്പുണ്ട് ആ മരത്തിനും ടെൻറ്റിനും ഇടയ്ക്ക്. ആ മരത്തിൽ ഞാനൊരു എൽ ഇ ഡി ബൾബ് കത്തിച്ചിട്ടുണ്ട്. ബാറ്ററി പ്രവർത്തിക്കുന്ന ഒരു ബൾബാണ്. അതിൻ്റെ ഇൻറ്റൻസിറ്റി ഏറ്റവും കുറഞ്ഞ ലെവലിലിട്ടിട്ട് ബ്രൈറ്റ്നസ് കുറച്ചിട്ടിട്ട് ചെറിയൊരു വെട്ടം പുറത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആ മരത്തിൽ അത് ഞാൻ കെട്ടി തൂക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇതിനകത്ത് കിടന്നങ്ങ് ഉറങ്ങിയാണ്. ബ്ലൈൻഡ് സ്ലീപ്പൊന്നുമല്ല, നല്ല സ്ലീപ്പ്. അങ്ങനെ ഒന്ന് ഉറങ്ങിപ്പോയി. ഒരു അരമണിക്കൂർ ഗാഢമായിട്ട് ഉറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്നൊരു ശബ്ദം കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. ശബ്ദം കേട്ടിട്ട് എഴുന്നേറ്റാണോ എന്നറിയില്ല, കണ്ണ് തുറന്നു. അങ്ങനെ കണ്ണ് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ചുറ്റിനും കുറ്റാക്കൂരി ഇരുട്ടാണ്. മുമ്പ് പറഞ്ഞ ആ വെട്ടമൊന്നും ആ എൽ ഇ ഡി ബൾബൊന്നും ഇവിടെ കാണാനില്ല. ബൾബ് അവിടെ പോയി ഒന്നും മനസ്സിലാവുന്നില്ല. നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താണ്, ഈ ബൾബ് കെട്ടിത്തൂക്കിട്ടിരിക്കുന്നത് ഒരു മരത്തിലാണ്. ആ മരത്തിനിടയ്ക്ക് കുറച്ച് ഗ്യാപ്പുണ്ട്. അതിന് അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഈ ടെൻറ്റ് ഞാൻ കെട്ടിയിരിക്കുന്നത്. ഈ ടെൻറ്റിനും മരത്തിനും ഇടയ്ക്ക് ഒരാന വന്ന് നിൽപ്പുണ്ട്. പിന്നെ എങ്ങനെയാണ് ആ ചെറിയ വെളിച്ചം എനിക്ക് കാണാൻ പറ്റുന്നത്? അതുകൊണ്ടാണ് നല്ല ഇരുട്ടായിട്ട് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ ടെൻറ്റിനോട് വളരെയധികം ചേർന്നിട്ടാണ് ആന നിൽക്കുന്നത്. ആനയുടെ വയറിൻ്റെ അടിയിൽ ഈ ടെൻറ്റിൻ്റെ മുളഭാഗം ചെന്ന് മുട്ടുന്നുണ്ട്. ആനയൊന്ന് അനങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ടെൻറ്റ് കിടന്ന് ഇളകാനായിട്ട് തുടങ്ങി. ഇനി ടെൻറ്റിൽ നിന്ന് പുറത്തേക്ക് ചാടാമെന്ന് വെച്ചാലോ, ഈ പുറത്തേക്ക് നമ്മളിത് തുറന്ന് പുറത്തേക്ക് ചാടുന്നത് ആനയുടെ കാലുകൾക്കിടയിലേക്കാണ്. അതുകൊണ്ട് ചാടാനും പറ്റില്ല. ഞാനൊരക്ഷരം മിണ്ടിയില്ല. നമുക്ക് ധൈര്യം വന്നിട്ട് അല്ലെങ്കിൽ ഒച്ച വെച്ച് കഴിഞ്ഞാൽ ആനയുടെ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് വരും എന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല. ആ സമയത്ത് എത്ര തപ്പി നോക്കിയിട്ടും നാക്ക് എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അതുകൊണ്ട് പേടിച്ചിട്ടാണ് മിണ്ടാതിരുന്നത്. എന്നാണേലും ആ ഒരു അനുഭവം കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ഉണ്ടായുള്ളൂ. ആന എന്തുകൊണ്ടോ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വശത്തേക്ക് ഇങ്ങോട്ടേക്ക് മാറിയിരുന്നെങ്കിൽ ചവിട്ട് കൊണ്ടേനെ, അവൻ ആ വലത്ത് വശത്തേക്ക് മാറിയിട്ട് നടന്നങ്ങ് ഈ കാട്ടിലേക്ക് കയറി ഇങ്ങ് പോയി. സത്യത്തിൽ ഈ ഒരു രംഗം കണ്ടുകൊണ്ട് മറ്റേ ടെൻറ്റിലെ ആളുകൾ കിടപ്പുണ്ട്. അവർക്ക് എന്നെ ഫോൺ വിളിക്കാൻ പറ്റില്ല, റേഞ്ചില്ല. ഒച്ച വെച്ച് കഴിഞ്ഞാൽ ആന ഇങ്ങോട്ടെങ്ങാനും തിരിഞ്ഞു കഴിഞ്ഞാൽ എന്ന് ഈ ചവിട്ട് നേരെ എനിക്ക് കൊള്ളുകയും ചെയ്യും. അതുകൊണ്ട് അവർ മിണ്ടാതിരുന്നതാണ്. എന്താണേലും ആന പോയി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വന്നു. ഞാനും പുറത്തേക്ക് ഇറങ്ങി. പിന്നീട് ഞാൻ എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്താണേലും ഞാൻ പറഞ്ഞത്, ഇങ്ങനൊരു അനുഭവം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ തൊട്ടരികിലെ ആന വന്ന് നിൽക്കുമ്പോഴുള്ള ആ ഒരു ഫീലിങ്, ഈ വൈൻ ഹോസക്കിനുണ്ടായ ഫീലിങ് പറഞ്ഞാലും മനസ്സിലാവും എന്നാണ്. ഇതുപോലെ ടെൻറ്റൊക്കെ അടിച്ച് കിടന്നിട്ടുള്ള നിങ്ങളിൽ പല ആളുകൾക്കും ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവണം. എന്നാണേലും വൈൻ ഹോസക്കും ബാക്കിയുള്ള ആളുകളും ഒന്ന് ഞെട്ടി. ഇവരുടെ തലയുടെ മുകളിലാണ് ഈ ആന വന്ന് നിൽക്കുന്നത്. എന്നാണേലും അധിക നേരം ഈ ഞാൻ പറഞ്ഞതുപോലെ അവർക്കും ഇത് അനുഭവിക്കേണ്ടി വന്നില്ല. ആന കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്നും പിൻവാങ്ങി. നമ്മൾ വലിയൊരു ഭൂകമ്പത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ചെറിയ ചെറിയ തുടർചലനങ്ങളൊന്നും നമ്മളെ ഏശത്തില്ല, നമ്മൾ കാര്യമായിട്ട് എടുക്കത്തില്ല. ആന വന്ന് പോയതുകൊണ്ട് പിന്നീട് ഇവരുടെ മുന്നിൽ പല മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതൊന്നും ഇവർ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. ഇവരുടെ മുന്നിലുള്ള റിവർ ബെഡിൽ ഹിപ്പോകൾ, കഴുതപ്പൂലികൾ, ബാക്കിയുള്ള രാത്രിഞ്ചരന്മാരായിട്ടുള്ള പല മൃഗങ്ങൾ വന്നുപോയി. പക്ഷേ അതൊന്നും ഇവർ കാര്യമായിട്ട് എടുത്തില്ല. ഇനി ഒരു സിംഹം വന്നാൽ മാത്രമേ ഇവരുടെ മനസ്സിനെ പിടിച്ച് കുലുക്കാനായിട്ട് പറ്റുകയുള്ളൂ. എന്താണേലും അന്നത്തെ രാത്രിയും നിരാശയായിരുന്നു ഫലം. രാവിലെ ട്രാക്കേഴ്സ് വീണ്ടും ഇവരുടെ അരിയിൽ എത്തിച്ചേർന്നു. അവർ പറഞ്ഞു ഇപ്രാവശ്യം പക്ഷേ ഈ സിംഹം ഇന്ന് രാത്രിയിൽ ഇവിടെ എത്തിയിട്ടില്ല. അതിന് പകരം ഇവർ കിടന്ന് ഉറങ്ങിയിരുന്ന ആ ജെസ്ലീൻ്റെ ഗ്രാമത്തിനടുത്തായിരുന്നു സിംഹം ഉണ്ടായിരുന്നത്. ആ ഗ്രാമത്തിലെ തെരുവ് വീഥികളിലൂടെ ഈ സിംഹം നടക്കുന്ന ശബ്ദം അവർക്ക് കേൾക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ ആരും പുറത്തിറങ്ങിയതേയില്ല രാവിലെ വരെയും. പക്ഷേ വെളുക്കാറായ ഒരു സമയത്ത് ഈ സിംഹത്തിന് ഒരു ഇരയെ കിട്ടി എന്നവർക്ക് മനസ്സിലായി. ഒരു കാട്ടുപന്നിയുടെ വലിയ ശബ്ദം അവർ കേട്ടു. കുറേ നേരം കാട്ടുപന്നിയും സിംഹവും തമ്മിൽ അവർ പോരടിച്ചു. അതിനുശേഷം പിന്നീട് ശബ്ദമൊന്നും കേട്ടില്ല. ഇവർ രാവിലെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു ബുഷ് പിഗിനെ ഈ സിംഹം ഭക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ കിടപ്പുണ്ട്. അങ്ങനെ സിംഹത്തിന് ഭക്ഷിക്കാനുള്ളത് കിട്ടിയത് കൊണ്ടാവണം അവൻ അവിടെ നിന്ന് പിൻവാങ്ങിയത്. എന്താണേലും നിങ്ങളുടെ ആ ഏരിയയിൽ ഈ റിവർ ബെഡിൽ സിംഹം രാത്രിയിൽ ഉണ്ടായിരുന്നില്ല, ഗ്രാമത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ സിംഹം പിടിച്ച ബുഷ് പിഗ് എന്നറിയപ്പെടുന്ന കാട്ടുപന്നിയുടെ ഇനം ആഫ്രിക്കയിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു കാട്ടുപന്നിയാണ്. പക്ഷേ വളരെയധികം ആക്രമിക്കുന്ന സ്വഭാവമുള്ള ഒരു കാട്ടുപന്നിയാണ്. മാത്രമല്ല നമ്മളെ പിന്തുടർന്ന് വന്ന് ആക്രമിക്കുകയും ചെയ്യും. ചില കാട്ടുപന്നികൾ ആളുകളെ പിന്തുടർന്ന് വന്ന് ആക്രമിച്ചിട്ട് അവരെ കൊലപ്പെടുത്തിയ അല്ലെങ്കിൽ ഇടിച്ച് കൊലപ്പെടുത്തിയ അനുഭവങ്ങൾ വരെയും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇതിനെ പേടിച്ചിട്ട് ദിവസങ്ങളോളം മരത്തിൽ കഴിയേണ്ട അവസ്ഥയും പല ആളുകൾക്കും വന്നിട്ടുള്ളതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കുഴപ്പക്കാരനായിട്ടുള്ള ഒരു കാട്ടുപന്നിയാണ് ഈ ബുഷ് പിഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് മിനിറ്റുകൾ ഈ ബുഷ് പിഗുമായിട്ട് മൽപ്പിടുത്തം കൂടിയിട്ടാണ് ഇവനെ കൊന്നിട്ട് ആ സിംഹത്തിന് ഭക്ഷിക്കാനായത്. ഇങ്ങനെ തുടർച്ചയായിട്ട് രണ്ടാം ദിവസവും ഈ സിംഹത്തെ കണി കാണാൻ പോലും കിട്ടാതിരുന്നതുകൊണ്ട് ചാൾസ് ബ്യൂഗസിന് അരിച്ചമായി. കോപത്തോടെ അയാൾ പറഞ്ഞു, ഹീ ഈസ് റിയലി എ ക്രാഫ്റ്റി ലയൺ, ഹീ നോസ് വാട്ട് വി ആർ ഡൂയിങ്. അവൻ ശരിക്കും കൗശലക്കാരനായിട്ടുള്ള, കുഴപ്പക്കാരനായിട്ടുള്ള ഒരു മൃഗം തന്നെയാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അവന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അവൻ മാറി മാറി നിൽക്കുന്നത്. നമ്മുടെ ഈ അടവ്, ഈ സൂത്രപ്പണികളൊക്കെ ഒന്ന് മാറ്റിയേ പറ്റൂ, ഈ ട്രിക്ക് ഒന്ന് മാറ്റി പിടിച്ചേ പറ്റൂ, ആദ്യമായിട്ട് ഈ ലൊക്കേഷൻ തന്നെ നമ്മളൊന്ന് മാറ്റണം. അങ്ങനെ ഒരു തീരുമാനത്തിലാണ് അവരെത്തിച്ചേർന്നത്. അങ്ങനെ അന്നത്തെ ദിവസം പകലും മുഴുവൻ ഇവർ വീണ്ടും അലഞ്ഞു തിരിഞ്ഞു നടന്നു. ആളുകളോട് ചോദിച്ച് വിവരങ്ങൾ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് മനസ്സിലായി, ഇപ്പോൾ ഇവർ നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് 4 കിലോമീറ്റർ മാറിയിട്ട് മറ്റൊരു സ്ഥലമുണ്ട്. അവിടെയും 2 വാട്ടർ ഹോളുകൾ, 2 ചെറിയ കുളങ്ങളൊക്കെ ഉണ്ട്. മൃഗങ്ങൾ അവിടെയും വന്ന് വെള്ളം കുടിക്കുന്നതാണ്. ഇവൻ അവിടെയും വരാറുണ്ട്. എല്ലാ ദിവസവും അവിടെ പോയി വെള്ളം കുടിക്കുന്ന പതിവ് ഈ ഒരു സിംഹത്തിനുള്ളതാണ്. അതുകൊണ്ട് ഈ ബ്ലൈൻഡിൻ്റെ ഒളി മാടത്തിൻ്റെ ലൊക്കേഷൻ അങ്ങോട്ടേക്ക് മാറ്റാം എന്നാണ് ചാൾസ് ബ്യൂഗസ് ഇപ്പോൾ പറയുന്നത്. അതുമാത്രവുമല്ല, ആ 2 കുളങ്ങളുള്ള വാട്ടർ ഹോളുകളുള്ള ആ ഒരു സ്ഥലത്ത് നിന്ന് വെറും 100 അടി മാത്രം അകലെയാണ് ഗ്രാമങ്ങൾ, 2-3 കുടിലുകൾ ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് ഇവന് ഉറപ്പായിട്ടും വരും എന്ന് തന്നെ ഇവർ കരുതുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മൊത്തം ലൊക്കേഷനും ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് മാറ്റാം എന്ന് ഇവർ തീരുമാനമെടുത്തു. മാത്രവുമല്ല, ഇപ്രാവശ്യം ബ്ലൈൻഡ് നിർമ്മാണത്തിൽ ഇവർ ഈ വേട്ടക്കാരങ്ങോട്ടേക്ക് പോകുന്നതേയില്ല. ഈ ട്രാക്കേഴ്സ് മാത്രം ബ്ലൈൻഡ് നിർമ്മിക്കാനായിട്ട് അവിടെ നിന്നാൽ മതി. അതായത് ഇവർ മുൻപ് ഈ ഒരു ബ്ലൈൻഡ് നിർമ്മിക്കുന്ന സമയത്ത് ഇവരെല്ലാം കൂടെ കൂടിയിട്ടാണ് നിർമ്മിച്ചത്. ആ സമയത്ത് ഒരു പക്ഷേ സിംഹം എവിടെയെങ്കിലും ഇരുന്ന് ഇത് കാണുന്നുണ്ടാവണം. ഈ വേട്ടക്കാരെ അല്ലെങ്കിൽ വേട്ടക്കാരുടെ മണം, സ്മെല്ല്, ഇവരുടെ രീതികളൊക്കെ അവർ മനസ്സിലായിട്ടുണ്ടാവണം. അതുകൊണ്ടാവണം അവർ അടുത്ത് വരാതിരുന്നത്. അതുകൊണ്ട് രാത്രിയിൽ അവിടെ കിടക്കാത്ത ആളുകളായിട്ടുള്ള ഈ ട്രാക്കേഴ്സ് ഈ ഒരു ബ്ലൈൻഡ് നിർമ്മിച്ചാൽ മതി. ബ്ലൈൻഡ് നിർമ്മിച്ച ശേഷം മാത്രം ഞങ്ങൾ രാത്രിയിൽ അങ്ങോട്ടേക്ക് വന്ന് കിടന്നുകൊള്ളാം. അതുമാത്രവുമല്ല, ഇപ്രാവശ്യം ഇവർ ഈ ഹിപ്പോ മാംസം കെട്ടിത്തൂക്കിയിടാനായിട്ടാണ് തീരുമാനമെടുത്തത്. കാരണം ഇവർ നേരത്തെ നിലത്ത് വെച്ചിരുന്ന ഹിപ്പോ മാംസമൊക്കെ ഹയനകൾ വന്ന് തിന്ന് ഭക്ഷിക്കുകയാണ്. ആ ഹയനകൾ കൊണ്ടുപോവാണ് പതിവ്. ഈ സിംഹത്തിന് കിട്ടാറില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം സിംഹത്തിന് ചാടി പിടിക്കാൻ പറ്റുന്ന ഉയരത്തിൽ ഈ മാംസം കെട്ടിത്തൂക്കിയിടുക. അത്രയും ഉയരത്തിൽ ഈ ഹയനയ്ക്ക് ചാടി പിടിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു തീരുമാനമാണ് ഇവരെടുത്തത്. അതായത് ബ്ലൈൻഡ് നിർമ്മിക്കാനായിട്ട് വേട്ടക്കാർ പോവില്ല. മാത്രമല്ല, ഹിപ്പോ മാംസം കെട്ടിത്തൂക്കിയിടുക. ഈ ഒരു ചേഞ്ചാണ്, ലൊക്കേഷനും മാറ്റി. അത്രയും ചേഞ്ചുകളാണ് ഇവരിപ്പോൾ വരുത്തുന്നത്. അതുമാത്രമല്ല, ഈ ബ്ലൈൻഡ് ഉണ്ടാക്കിയിട്ട് ഈ മാംസം വെക്കുന്ന ആ രാത്രിയോ അതിൻ്റെ പിറ്റേ രാത്രിയോ ഒന്നും ഇവർ, ഈ വേട്ടക്കാർ, ഈ ഉളി മാടത്തിൽ കയറി ഇരിക്കാനും പോകുന്നില്ല. 2-3 ദിവസങ്ങൾ ഇതിങ്ങനെ അങ്ങ് പോകട്ടെ. കാരണം പുതുതായിട്ട് അവിടെ ഒരു ഒളിമാടം വരുന്നു, അവിടെ ഒരു ചെറിയൊരു മാറ്റം വരുന്നു, പിന്നെ ഈ പുതിയ മാംസങ്ങൾ അവർ അവിടെ കൊണ്ടിടുന്നു. ഇങ്ങനെ ഒരു ചേഞ്ച് ആ ഭാഗത്ത് വരുമ്പോൾ 1-2 ദിവസങ്ങൾ ഈ സിംഹം അലേർട്ടായിരിക്കും. എന്നാൽ ഈ 1-2 ദിവസങ്ങൾ ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് മനസ്സിലാക്കുന്നതോടെ ഈ സിംഹം ഈ പരിസ്ഥിതിയായിട്ട് യോജിക്കുകയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവൻ സ്ഥിരമായിട്ട് ഇവിടെ വരികയും ഇവന് കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നതോടെ ഇവൻ സ്വതന്ത്രമായിട്ട് ഇതുവഴി കറങ്ങി നടക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഇതിനകത്ത് കയറി ഇരുന്നിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് 2 ദിവസത്തേക്ക് തുടർച്ചയായിട്ട് മാംസം വെക്കുക, ഈ ബ്ലൈൻഡ് അവിടെ നിർമ്മിച്ച് അവിടെ വെക്കുക, സിംഹം ഇതുമൊക്കെ ആയിട്ടൊന്ന് പരിചയത്തിലാവട്ടെ, എന്നിട്ട് ഇതിനകത്തേക്ക് കയറിയിരിക്കാം. അങ്ങനെ ഒരു തീരുമാനം കൂടെ ഇവരെടുത്തു. ഒളിമാടവും ഇറച്ചിയും ഒന്നും ഒരു കെണിയല്ല എന്നവന് മനസ്സിലാവണം. അതുമാത്രവുമല്ല, വെള്ളമുള്ള സ്ഥലമാണ്, ഉറപ്പായിട്ട് അവൻ അവിടെ എത്തും. ഇതിനിടെ നമ്മുടെ ബ്യൂക്കസ് നമ്മുടെ വെയിൻ ഹോസ്റ്റക്കിൻ്റെ കാര്യമായിട്ട് ക്ലാസ്സും എടുക്കുന്നുണ്ടായിരുന്നു. അതായത് മുമ്പ് പറഞ്ഞത് തന്നെ ആവർത്തിച്ചു. 1-2 സെക്കൻഡ്, 3 സെക്കൻഡ് മാക്സിമം കിട്ടുകയുള്ളൂ. ഈ സിംഹം നിൽക്കുന്ന ഒരു പൊസിഷൻ 3 സെക്കൻഡ് മാത്രമേ കിട്ടുകയുള്ളൂ. ആ 3 സെക്കൻഡുകൾ, അതായത് അതിലെ ആദ്യത്തെ സെക്കൻഡ് തന്നെ വെടി കൊടുത്തിരിക്കണം. ഈ സിംഹം നിൽക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ മാംസമൊക്കെ അവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ നിന്നാൽ പോലും ഇവൻ അനങ്ങാതെ നിൽക്കുന്ന ആ ഒരു പൊസിഷൻ 1-2 സെക്കൻഡുകൾ മാത്രമാണ് കിട്ടുന്നത്. നിങ്ങൾ തന്നെ വെടിവെക്കണം, എന്ന നിങ്ങൾക്ക് പേച്ചാൽ മാത്രമാണ് ഞാൻ വെടിവെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ ബ്യൂക്കസ് ഇദ്ദേഹത്തോട്, നമ്മുടെ ഹുസക്കിനോട് പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. ഇനി ഇവരുടെ കയ്യിൽ ഏതൊക്കെ ടൈപ്പ് റൈഫിളുകളാണ്, തോക്കുകളാണ് ഉള്ളത്? 0.458 വിഞ്ചസ്റ്റർ മാഗ്നം കാർട്രിഡ്ജ് ഇടാവുന്ന ഒരു തോക്ക്, പിന്നെ നമുക്ക് സാധാരണ അറിയാവുന്ന 0.308, പിന്നെ 0.375 HNH മാഗ്നം കാർട്രിഡ്ജ് ഇടാവുന്ന മറ്റൊരു റൈഫിൾ. ഇതെല്ലാം ബിഗ് ഗെയിം റൈഫിളുകളാണ്, വലിയ മൃഗങ്ങളെ വേട്ടയാടാൻ പറ്റുന്നതാണ്, പ്രത്യേകിച്ച് .375. അങ്ങനെ അവർ പുതിയ സ്ഥലത്ത് ആ ബ്ലൈൻഡിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ആ സമയത്ത് ഗ്രാമത്തിലെ ആളുകൾ, കുട്ടികളൊക്കെ വന്നിട്ട് ഇവരെ സഹായിക്കുന്നുണ്ടായിരുന്നു. മുമ്പ് പറഞ്ഞല്ലോ, വളരെ അടുത്താണ് ആ ഗ്രാമം ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ വന്ന് സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ സിംഹത്തിൻ്റെ, ഈ സിംഹമല്ല, വേറെ പല സിംഹങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പല ആളുകളും ആ ഗ്രാമത്തിലുണ്ടായിരുന്നു. അതിൽ ഒരാളെ ഈ ഗ്രാമത്തിൽ ചെന്നിട്ട് നമ്മുടെ വൈൻ ഹോസൊക്കെ ഒരു കുട്ടിയെ പരിചയപ്പെട്ടു. അവൻ്റെ ഒരു കൈ ഒരു നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഒരു സിംഹത്തിൻ്റെ ആക്രമണത്തിൽ സിംഹം കടിച്ചെടുത്തുകൊണ്ട് പോയതാണ്. പക്ഷേ ഇവൻ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. അങ്ങനെ പല പ്രശ്നങ്ങളുള്ള ആളുകൾ ആ ഒരു ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വൈൻ ഹോസക്കിന് താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ കുറച്ചുകൂടി ആത്മവിശ്വാസമായി. താൻ നല്ലൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു വിശ്വാസം വൈൻ ഹോസക്കിന് ഉണ്ടായി. ഇതിനിടെ മറ്റൊരു സംഭവം തലേ ദിവസം ഉണ്ടായി. ഈ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു 14 വയസ്സുകാരൻ, അവൻ ഒരു കുറ്റിച്ചെടികളുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് തൻ്റെ പുറകിൽ എന്തോ ഒന്ന് നീങ്ങി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതോടെ അവൻ, ഈ നരഭോജിയുടെ ഓർമ്മയുണ്ടല്ലോ, അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി. ശരിക്കും പറഞ്ഞാൽ ആ നരഭോജി ഇവനെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഇവൻ ഓടുന്നു എന്ന് കണ്ടതോടെ ആ നരഭോജി ഇവൻ്റെ പുറകെ ഓടി വരാനായിട്ട് തുടങ്ങി. ഇവൻ ഓടി ചെന്നിട്ട് ഇവൻ്റെ വീടിനകത്ത് കയറിയിട്ട് വാതിലം അടച്ചു. നരഭോജി ഓടി വന്ന് ഈ വാതിലിൽ വന്ന് ഇടിക്കുകയും കടിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഈ നരഭോജിയുടെ ഭയം ഉള്ളതുകൊണ്ട് തന്നെ ഇവർ വാതിലുകൾ നല്ല രീതിയിൽ അടച്ച് ഭദ്രമാക്കിയാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടി രക്ഷപ്പെട്ടു. പക്ഷേ ഈ സിംഹത്തിൻ്റെ ബഹളം കേട്ടതോടെ ബാക്കിയുള്ള ആളുകൾ നേരെ വീടിനകത്ത് കയറുകയും ഇവർ വാതിലടച്ച് അവിടെ ഇരിക്കുകയും ചെയ്തു. 3-4 മണിക്കൂറുകൾ ആ ഗ്രാമത്തിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയ ശേഷമാണ് നരഭോജി പിൻവാങ്ങിയത്. എന്താണേലും ഈ ഒരു സംഭവത്തോടെ ഒരു കാര്യം വീണ്ടും ഉറപ്പിച്ചിരിക്കുകയാണ്, ഇവർ പിന്തുടരുന്നത് ശരിയായിട്ടുള്ള നരഭോജിയെ തന്നെയാണ്. അവൻ സടയില്ലാത്ത ഒരു ആൺ സിംഹമാണ്. ഇത്രയുമായി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക ഭരണകൂടം, പിന്നെ ഈ ഗ്രാമത്തലവന്മാർ, ഇവരെല്ലാം കൂടെ കൂടിയിട്ട് കൂടി ആലോചിച്ചിട്ട് ഒരു 100-150 ചതുരശ്ര കിലോമീറ്റർ ഏരിയയിലേക്ക് കർഫ്യൂ പ്രഖ്യാപിച്ചു. വൈകുന്നേരം 5 മണി കഴിഞ്ഞ ശേഷം ആരും പുറത്തിറങ്ങാൻ പാടില്ല. അങ്ങനെ ബ്ലൈൻഡ് കെട്ടിയിട്ട് 2 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ബ്ലൈൻഡ് കെട്ടുകയും ഇവർ ഹിപ്പോ മാംസം കെട്ടി തൂക്കിയിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മുമ്പ് പറഞ്ഞല്ലോ, ഈ സിംഹം ഇതുമൊക്കെ ആയിട്ടൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് ഗ്രാമവാസികളുടെ റിപ്പോർട്ടുകൾ ഇവരെടുക്കുന്നുണ്ട്. ആ ഗ്രാമവാസികളിൽ പലരും ഈ ഒരു സ്ഥലത്ത്, ഈ വാട്ടർ ഹോളുകളുടെ സമീപത്ത് ഈ സിംഹത്തെ കണ്ടതായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സിംഹം ഇവിടെ വരുന്നുണ്ട് എന്ന് ഉറപ്പായി. വൈകിട്ട് 5 മണിക്ക് ശേഷം ഹൊസക്കിൻ്റെ ഈ ഒരു വേട്ട സംഘം മാത്രമാണ് ആ ഭാഗങ്ങളിൽ പുറത്ത് കറങ്ങി നടക്കുന്ന ഏക മനുഷ്യർ. അതല്ലാതെ മുമ്പ് പറഞ്ഞതുപോലെ ഇതൊന്നും അനുസരിക്കാതെ കുറച്ച് പേര് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. അവരെ എല്ലാം ഹൊസക്കും സംഘവും ശകാരിച്ചിട്ട് അവരുടെ ഗ്രാമത്തിലേക്ക് തിരികെ പറഞ്ഞു വിടുകയും ചെയ്തു. ഈ ദിവസങ്ങളിൽ ഹൊസക്കിൻ്റെയും സംഘത്തിൻ്റെയും ചർച്ചാ വിഷയം ഈ ഒരു നരഭോജിയായിട്ടുള്ള സിംഹം മാത്രമായിരുന്നു. ഈ സിംഹത്തെ എങ്ങനെ കൊല്ലാം, അങ്ങനെ ഏത് രീതിയിലാണ് ഇവൻ വരിക, എങ്ങനെയാണ് വെടിവെക്കേണ്ടത്, അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അന്നത്തെ ഒരു ദിവസം രാത്രിയിൽ ഹൊസക്ക് തൻ്റെ കൂടെയുള്ള ഈ വേട്ടക്കാരോട് ഒരു കാര്യം ചോദിച്ചു. ഇനി അഥവാ നമ്മുടെ ഈ സിംഹം ഈ നമ്മൾ വെച്ചിരിക്കുന്ന ഈ ബ്ലൈൻഡിൻ്റെ മുന്നിൽ എത്തിയിട്ട് നേരെ ഈ ബ്ലൈൻഡ് ഒളിമാടം ആക്രമിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് ചാടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതൊരു സത്യസന്ധമായ ചോദ്യമായിരുന്നു. വൈൻ ഹോസക്ക് ഇതുവരെയും ഒരു സിംഹത്തെ വേട്ടയാടിയിട്ടില്ല, അതും നരഭോജിയായിട്ടുള്ള ഒരു സിംഹത്തെ. ബാക്കിയുള്ള വേട്ടക്കാർ സിംഹങ്ങളെ വേട്ടയാടിയിട്ടുണ്ട്, പക്ഷേ നരഭോജിയെ വേട്ടയാടിയിട്ടില്ല. ഇവരിയിരിക്കുന്ന സ്ഥലത്തേക്ക് നരഭോജി സിംഹം ആക്രമിച്ചാൽ എന്ത് സംഭവിക്കും? അതിന് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം കിട്ടിയാൽ ഈ ഒരു മൊത്തം സംഘത്തിൻ്റെയും ആത്മവിശ്വാസം ഉയരും. ഇതിന് മറുപടി പറഞ്ഞത് സംഘത്തിലെ മൂന്നാമനാണ്. അവൻ അങ്ങനെ വരികയാണെങ്കിൽ അവനെയും കാത്ത് ഈ ബ്ലൈൻഡിനുള്ളിൽ 3 തോക്കുകളാണ്, 3 നിറത്തോക്കുകളാണ് ഉള്ളത്. ഉറപ്പായിട്ടും അവൻ വധിക്കപ്പെടും. ഇത് കേട്ടതോടെ നമ്മുടെ ഈ വൈൻ ഹോസക്കിന് കുറച്ചുകൂടി ആത്മധൈര്യമായി, തൻ്റെ കൂട്ടുകാരിൽ കുറച്ച് വിശ്വാസമായി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവർ ആ ഹിപ്പോ മാംസം കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് ചെല്ലുകയും അവർ ഹിപ്പോ മാംസം സിംഹം ചാടി കടിച്ചെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അവനത് കീറി മുറിച്ച് എടുത്ത് ഭക്ഷണമാക്കിയിട്ടുണ്ട്. ആദ്യത്തെ 2 രാത്രികളിൽ അവനത് തൊട്ടിട്ടില്ല, അവന് സംശയമുണ്ടായിരുന്നു. എങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് 3ാം രാത്രിയിലാണ് അവനത് ചെയ്തിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഈ ഹിപ്പോ മാംസം അവിടെ നിന്ന് ഇവന് വലിച്ച് കീറി കടിച്ച് കീറി എടുത്തിട്ട് തൊട്ടടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരു പാത, കാട്ടുപാത, അതിൽ അവിടെ ഇരുന്നിട്ടാണ് ഇവനത് ഭക്ഷിച്ചിരിക്കുന്നത്. അതിനുശേഷം കുറച്ചുകൂടി മാറിയിട്ട് മറ്റൊരു സ്ഥലത്ത് ഇവൻ കുറച്ചു നേരം വിശ്രമിച്ചിട്ടുണ്ട് എന്നും കാൽപ്പാടുകളിൽ നിന്നും ആ മണലിൻ്റെ ആകൃതിയിൽ നിന്നും ഒക്കെ ഇവർക്ക് മനസ്സിലായി. എന്താണേലും ഇവർ വിചാരിച്ചതുപോലെ തന്നെ ഇവരുടെ പ്ലാൻ അനുസരിച്ച് തന്നെ ഈ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഈ സിംഹത്തിൻ്റെ കാൽപ്പാടുകളുടെ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മുടെ വൈൻ ഹോസക്ക് തൻ്റെ ക്യാമറ ഉപയോഗിച്ച് ശ്രമിച്ചു. ആ സമയത്ത് ഈ ക്യാമറ കേടായിപ്പോയി. ഇതും കൂടെ കണ്ടതോടെ ഗ്രാമവാസികൾ പറഞ്ഞു, കണ്ടില്ലേ, ഈ സിംഹത്തിന് പിശാചാണ്, അല്ലെങ്കിൽ സിംഹം പിശാചാണ്, മന്ത്രവാദത്തിന് അടിമയാണ്, ജെസ്ലിൻ്റെ ബാഗ് അത് അടിമയാണ്, ഇപ്പോൾ നിങ്ങളുടെ ഈ ക്യാമറയും കേടായിരിക്കുന്നു, മൊത്തം പ്രശ്നമാണ്, അതുകൊണ്ട് എത്രയും വേഗം ഇതിനെ കൊല്ലണം. അങ്ങനെ എല്ലാം തയ്യാറായി. അന്നത്തെ ദിവസം രാത്രിയിൽ നമ്മുടെ ഈ 3 വേട്ടക്കാർ, വൈൻ ഹോസക്ക്, പിന്നെ ചാൾ ബ്യൂക്കസ്, വില്ലി, ഇവർ 3 പേരും കൂടെ ആ ബ്ലൈൻഡിനുള്ളിൽ ഒളി മാടത്തിനുള്ളിലേക്ക് കയറി. ബാക്കി 3 ട്രാക്കേഴ്സ് തൊട്ടരികിലുള്ള ആ ഒരു ഗ്രാമത്തിലെ ഒരു കുടിലിൽ അന്തി അവർ വൈകിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അവരങ്ങോട്ടേക്കും പോയി. പറഞ്ഞല്ലോ, മുമ്പ് പറഞ്ഞല്ലോ, രണ്ട് കൂട്ടരും ഉറങ്ങില്ല. വെടിശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രാക്കേഴ്സ് ലാൻഡ് റോവറും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരും. അവർ ഈ സിംഹത്തെ ട്രാക്ക് ചെയ്യും, എന്നിട്ട് വീണ്ടും വെടിവെക്കും. ഇതൊക്കെയാണ് ഇവരുടെ പ്ലാൻ. അങ്ങനെ അന്നത്തെ വൈകുന്നേരത്തെ കാത്തിരിപ്പ് ആരംഭിച്ചു. ഇവർ വൈകുന്നേരം ഒരു 3:30-4 മണി കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്തേക്ക് കയറിയിരിക്കുന്നത്. നേരം ഇരുട്ടിയിട്ടില്ല. ഇദ്ദേഹം ചുറ്റും നോക്കുന്നുണ്ട്. ഇവർക്ക് 2-3 ദിവസങ്ങളിലെ ഉറക്കക്ഷീണമുണ്ട്. ഇവർക്ക് നല്ല രീതിയിൽ ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല. ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. പല കാര്യങ്ങളായിട്ട് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടക്കുന്ന ആളുകളാണ്. ഇവർക്ക് ഉറങ്ങാനായിട്ട് പറ്റിയിട്ടൊന്നുമില്ല. ഈ വൈൻഹോസക്കിന് മനസ്സിലായി, ബ്ലൈൻഡ് സ്ലീപ്പ് നടത്തിയാലൊന്നും ഒരു കാര്യവുമില്ല. കാരണം ഏത് സ്ലീപ്പ് നടത്തിയാലും വൈൻഹോസക്ക് കൂർക്കം വിളിക്കും. അതുകൊണ്ട് താൻ എങ്ങനെയെങ്കിലും കിടന്ന് ഉറങ്ങി അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ സിംഹം ഓടിപ്പോകുമോ എന്നുള്ളൊരു ഭയം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇദ്ദേഹം തൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന വേട്ടക്കാരോട് തൻ്റെ ആശങ്ക പങ്കുവെച്ചു. ഞാനെങ്ങാനും ഉറങ്ങിപ്പോകുമോ? അങ്ങനെ പോയാൽ ഈ സിംഹം പോയി കളയുമോ? അപ്പോൾ അവർ പറഞ്ഞു, ഏയ്, അങ്ങനെയൊന്നും പോകാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. കാരണം ഈ സിംഹത്തിന് നമ്മുടെ കൂർക്കം വിലയൊക്കെ അറിയാവുന്നതാണ്. അതായത് ഈ സിംഹം സ്ഥിരമായിട്ട് ഗ്രാമങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിനകത്ത് ഈ കുടിലുകൾക്കുള്ളിൽ ആളുകൾ കൂർക്കം വലിക്കുന്നതൊക്കെ ഇവൻ സ്ഥിരമായിട്ട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്നൊരു കൂർക്കം വലി കേട്ട് കഴിഞ്ഞാൽ ഇത് മറ്റൊരു കുടിലാണ് എന്നേ അവൻ കരുതിയുള്ളൂ. ഇവൻ ഇവിടെ നിന്ന് പോകാനൊന്നും സാധ്യതയില്ല, പക്ഷേ ആക്രമിക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനു മുമ്പ് നമ്മൾ അവനെ വെടിവെച്ച് കൊല്ലുമല്ലോ. എന്താണെങ്കിലും ഈ പറഞ്ഞതൊക്കെ തന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വൈൻ ഹോസക്കിന് മനസ്സിലായി. ഉറങ്ങരുത്, ഉറങ്ങിയാൽ പണി കിട്ടും. അങ്ങനെ ഏതാണ്ട് 45 മിനിറ്റുകൾ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചാൾ ബ്യൂക്കസ് പുറത്തേക്ക് നോക്കിയിട്ട് മിണ്ടരുത് എന്ന് തൻ്റെ ചുണ്ടുകളിലേക്ക് വിരൽ വെച്ചിട്ട് ആളുകളോട്, തൻ്റെ കൂട്ടത്തിലുള്ള ആളുകളോട് പറഞ്ഞു. എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി. ബ്യൂക്കസ് ശബ്ദം താഴ്ത്തിയിട്ട് ഇവരോട് പറഞ്ഞു, ഒരു സിംഹത്തിൻ്റെ ഒരു പുറകുഭാഗമാണ് എന്ന് തോന്നുന്നു. എന്തോ ഒന്ന് ആ ഒരു ചെടികൾ അവിടെയുള്ള പുല്ലുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഞാൻ കണ്ടു. ഇവർ അങ്ങോട്ടേക്ക് നോക്കി, ശരിയാണ്, അവിടെ എന്തോ അനങ്ങുന്നുണ്ട്. ഉറപ്പായിട്ടും സിംഹം ഈ ഏരിയയിൽ വന്നിട്ടുണ്ട്. ഹൊസക്ക് തൻ്റെ തോക്ക് തയ്യാറാക്കി. ഒന്നുകിൽ അടുത്ത നിമിഷം ഈ തോക്ക് ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് ശേഷമാവും അവൻ പ്രത്യക്ഷപ്പെടുക. എന്താണേലും ഇനി ഉറക്കമില്ല, കണ്ണടയ്ക്കാനും സാധ്യമല്ല. അധികം വൈകിയില്ല, ബ്യൂക്കസ് വീണ്ടും ഇദ്ദേഹത്തെ തോണ്ടി. എന്നിട്ട് അകലെയുള്ള ഒരു മരം, ആ മരത്തിൻ്റെ അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു, ആ മരത്തിൻ്റെ പുറകിലൂടെ ഈ സിംഹം നടന്നു വരുന്നുണ്ട്, എനിക്കിവിടെ നിന്ന് കാണാം. വൈൻഫോസക്ക് തൻ്റെ തോക്ക് തയ്യാറാക്കി. ഇനി ഏത് നിമിഷവും വെടി പൊട്ടിക്കേണ്ടി വരും. ഇദ്ദേഹം സൂക്ഷിച്ചു നോക്കി. അവിടെ ഒരു മരം നിൽപ്പുണ്ട്. സത്യം പറഞ്ഞാൽ ആ മരത്തിൻ്റെ ശിഖരത്തിലാണ് ഇവർ ഹിപ്പോ മാംസം കുറച്ച് കെട്ടിത്തൂക്കി ഇട്ടിരിക്കുന്നത്. ആ മരത്തിൻ്റെ പുറകു വഴിയാണ് ഇവൻ ഇങ്ങോട്ടേക്ക് ലക്ഷ്യം വെച്ച് നടന്നു വരുന്നത്. പക്ഷേ ഇദ്ദേഹം ഇരിക്കുന്നതിന് നേർരേഖയിലാണ് ആ മരം നിൽക്കുന്നത്. അതിൻ്റെ കറക്റ്റ് പുറകു വഴിയാണ് ഈ സിംഹം നടന്നു വരുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് സിംഹത്തെ കാണാൻ കിട്ടുന്നില്ല. അങ്ങനെ ഇപ്പോൾ കാണാൻ കിട്ടിയിട്ട് കാര്യവുമില്ല. കാരണം ഒരു നല്ല വ്യൂ അല്ല അത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ സിംഹം നടന്ന് നടന്ന് വന്നിട്ട് ഈ മരത്തിൻ്റെ സൈഡിലേക്ക് മാറി നിന്നു. അപ്പോഴേക്കാണ്, അതായത് പുറകു വഴി നടന്നു വന്ന സിംഹം മരത്തിൻ്റെ സൈഡിലേക്ക് വന്നു. അപ്പോഴാണ് ഇദ്ദേഹത്തിന്, വൈൻ ഹോസക്കിന് ഈ ഒരു സിംഹത്തെ കാണാനായിട്ട് കിട്ടിയത്. അദ്ദേഹം നോക്കി, ശരിയാണ്, ആളുകൾ പറഞ്ഞത് ശരിയാണ്, കാൽപ്പാടുകൾ നോക്കിയിട്ട് നമ്മുടെ ഈ ബ്യൂക്കസ് പറഞ്ഞത് ശരിയാണ്, ഇതൊരു ഭീമൻ സിംഹമാണ്, പക്ഷേ സടയില്ല എന്ന് മാത്രം. ആ സിംഹം അവിടെ നിന്നിട്ട് പെട്ടെന്ന് തന്നെ അവൻ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്മുടെ ഹിപ്പോ മാംസം കെട്ടിത്തൂക്കി ഇട്ടിരിക്കുന്നത് അവൻ കണ്ടു. അത് ചാടിയെടുക്കാൻ വേണ്ടിയിട്ട് അവനൊന്ന് ആഞ്ഞു. ആ ഒരു സമയത്താണ് ഇവൻ ഇവരുടെ ഈ ബ്ലൈൻഡ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് നോക്കിയത്. ആ സിംഹത്തിന് സംശയമുണ്ടായി എന്ന് ഇവർക്ക് മനസ്സിലായി. ആ ഒരു സമയം, അതായത് സിംഹം ഇവരുടെ ആ ഒരു ഒളിസങ്കേതത്തിലേക്ക്, ഒളിമാടത്തിലേക്ക് നോക്കി നിന്ന ആ ഒരു സമയം, ആ ഒരു സമയമാണ് ശരിക്കും ഈ ചാൾ ബ്യൂക്കസ് ഇദ്ദേഹത്തോട് പറഞ്ഞ ആ 3 സെക്കൻഡ്. ഇനി ഈ സിംഹത്തെ ആ ഒരു പരുവത്തിൽ കിട്ടത്തേ ഇല്ല. കാരണം അടുത്ത നിമിഷം ഇവൻ ഒന്നുകിൽ ഇങ്ങോട്ടേക്ക് വരും, അല്ലെങ്കിൽ ആ ഹിപ്പോ മാംസം ചാടിക്കടിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചാടും. പിന്നെ ഇവനെ കിട്ടില്ല. ഈ ഒരൊറ്റ നിമിഷമാണ് ഈ ഇദ്ദേഹത്തിന് വെടിവെക്കാൻ കിട്ടുന്ന ഏക സമയം. അങ്ങനെ സിംഹത്തെ ഫുൾ വ്യൂവിൽ കിട്ടിയ ആ ഒരു നിമിഷം 1-2 സെക്കൻഡിൽ വൈൻ ഹോസക്ക് വെടിവെച്ചു. തൊട്ടടുത്ത മില്ലി സെക്കൻഡിൽ ചാൾ ബ്യൂക്കസിൻ്റെ തോക്കും ഗർജിച്ചു. ഉടൻ തന്നെ വലിയൊരു ശബ്ദത്തോടെ, അലർച്ചയോടെ ഈ ഒരു സിംഹം തൊട്ടടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിലേക്ക് ചാടുകയും അവിടെ നിന്ന് ഇരുട്ടിലേക്ക് മറയുകയും ചെയ്തു. 3-4 സെക്കൻഡുകളോളം ഈ സിംഹത്തിൻ്റെ അലർച്ച ഇങ്ങനെ അകന്നകന്ന് പോകുന്നത് അവർ കേട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് ശബ്ദമൊന്നും ഇല്ലാതായി, വീണ്ടും നിശബ്ദത. അന്ന് 1991 സെപ്റ്റംബർ 9 ആയിരുന്നു. അവർ ഉടൻ തന്നെ ആ ഒരു ഒളിമാടത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി. സത്യത്തിൽ വൈൻ ഹോസക്കിൻ്റെ ശരീരം മുഴുവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് അദ്ദേഹം ഇത്തരമൊരു പ്രവൃത്തി ചെയ്യുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ആർക്ക് വേണമെങ്കിലും ഈ ഒരു സ്ഥലത്ത് വരാം, വൈകിട്ട് കാവലിരിക്കാം. പക്ഷേ ഈ സിംഹത്തെ ഫുൾ വ്യൂവിൽ കിട്ടുന്ന ആദ്യത്തെ സെക്കൻഡിൽ വെടിവെക്കുക, കൃത്യമായിട്ട് വെടിവെക്കുക എന്നുള്ളത് എല്ലാവർക്കും പറ്റിയ പണിയല്ല. പക്ഷേ വൈൻ ഹോസക്ക് അത് ചെയ്തിരിക്കുന്നു. സത്യത്തിൽ വൈൻ ഹോസക്കിൻ്റെ ശ്വാസം തന്നെ നിലച്ചു പോയിരിക്കുകയാണ്. അദ്ദേഹം ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. ഈ ഒരു സമയത്ത് അകലെ നിന്നും ലാൻഡ് റോവറിൻ്റെ ശബ്ദം കേട്ടു. ഇവരുടെ വെടിശബ്ദം കേട്ടിട്ട് അകലെ നിന്ന് അവരുടെ ആ ഗ്രാമത്തിൽ നിന്ന് നമ്മുടെ ഈ ട്രാക്കേഴ്സ് ഈ ശബ്ദം കേട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇവരുടെ അരികിൽ ആ വണ്ടി എത്തിയ ശേഷം അവർ നിന്നില്ല. ആ വണ്ടിയുടെ വെളിച്ചത്തിൽ ഇവർക്ക് ആ സിംഹം പോയ വഴി, ഇവർക്ക് ആ പുല്ലിൻ്റെ ഇടവഴി പോയ ആ ഒരു വഴി ഇവർക്ക് കിട്ടി. ഇവർ നേരെ ആ സിംഹം പോയ വഴിയെ അതിനെ പിന്തുടർന്നു. ഇവരുടെ ആ ഒളിമാടം ആ ബ്ലൈൻഡിൽ നിന്ന് ഏതാണ്ട് 40 മീറ്റർ മാത്രം അകലെ സിംഹത്തിൻ്റെ ജീവനറ്റ ശരീരം, ആ നരഭോജിയുടെ ജീവനറ്റ ശരീരം അവർ കണ്ടെത്തി. വൈൻഹോസക്കും നമ്മുടെ ചാൾ ബ്യൂക്കസും വില്ലിയും നടന്നിട്ട് ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്ന സമയത്ത് ഈ സിംഹത്തിൻ്റെ ശരീരത്തിന് ചുറ്റും ഈ ട്രാക്കേഴ്സ് നിൽപ്പുണ്ടായിരുന്നു. ഹൊസക്ക് അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടതോടെ ഈ ട്രാക്കേഴ്സ് എന്ത് ചെയ്തു, മോട്ടോ മോട്ടോ എന്ന് തുടങ്ങുന്ന, ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാ എന്ന് വിളിച്ചു തുടങ്ങുന്ന ഒരു ഗാനമുണ്ട്. ഇവർ എപ്പോഴെങ്കിലും ഇതുപോലുള്ള ഒരു സിംഹത്തെ വെടിവെച്ച് കൊന്ന ശേഷം പാടുന്ന ഇവരുടെ ആചാരപ്രകാരമുള്ള ഒരു പാട്ടാണത്. അതായത് നരഭോജിയായിട്ടുള്ള ഒരു സിംഹത്തെ ഇങ്ങനെ വെടിവെച്ച് കൊല്ലുമ്പോഴാണ് അവരിത് ഈ പാട്ട് പാടുക. അല്ലാത്ത സമയത്ത് ഇവരിത് പാടില്ല. അത് പാടിയാലേ അത് പാടുന്ന ആളെ ഈ സിംഹം ആക്രമിച്ച് കൊല്ലും എന്നാണ് ഇവരുടെ വിശ്വാസം. എങ്ങനെ ഇവരുടെ ഈ ഇത്രയും നാളത്തെ 5-6 പേരെ വധിച്ച ഫുവയിലെ നരഭോജിയെ ഇദ്ദേഹം വൈൻ ഹൊസക് എന്ന അമേരിക്കൻ വേട്ടക്കാരൻ വെടിവെച്ച് കൊന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നടന്ന് അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇവർ ആ പാട്ട് മോട്ടോ മോട്ടോ എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ട് ഇവർ ഉറക്കെ പാടാനായിട്ട് തുടങ്ങിയത്. ഫയർ ഫയർ യങ് മാൻ, ദ ലയൺ ഡസ് നോട്ട് വാണ്ട് എ വാർ എന്നാണ് ആ പാട്ടിൻ്റെ തുടക്കത്തിലെ വരികളുടെ അർത്ഥം. ആഫ്രിക്കൻ ട്രാക്കേഴ്സ് നമ്മുടെ ഈ വൈൻ ഹൊസക്കിൻ്റെ ചുറ്റിലും നിന്നിട്ട് അവർ നൃത്തം വെച്ചിട്ട് ആ പാട്ട് ഉറക്കെ പാടി അദ്ദേഹത്തെ അവർ ആലിംഗനം ചെയ്തു, ചുംബനം കൊടുത്തു. ഇത് അവിടുത്തെ ഒരു രീതിയാണ്. നേരം ഇരുട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവരുടെ ഈ പാട്ട് തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലെല്ലാം അവർ കേട്ടിട്ടുണ്ട്. അത്ര ഉറക്കെയാണ് ഇവർ പാടിയത്. ഇവർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആ ഗ്രാമങ്ങളിലെല്ലാം തീപ്പന്തങ്ങൾ ആളുകൾ കത്തിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, ഇവിടുത്തെ വെടിശബ്ദവും ഈ ഇവർ ഈ ലാൻഡ് റോവർ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നതും ഈ പാട്ടും ഒക്കെ അവർ കേട്ടു. പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ നരഭോജി സിംഹം വെടിയേറ്റ് വീണു എന്ന്. അതിൻ്റെ സന്തോഷത്തിൽ അവർ പന്തങ്ങൾ കത്തിക്കുകയാണ്. ആ സമയത്ത് ചുറ്റുവട്ടമുണ്ടായിരുന്ന ഗ്രാമങ്ങളിൽ ഇതേ പാട്ട് തന്നെ അവിടെയുള്ള സ്ത്രീകൾ ഉറക്കെ പാടാനായിട്ട് തുടങ്ങി. മോട്ടോ മോട്ടോ എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ടും പാടിക്കൊണ്ട് പന്തവും കത്തിച്ചുകൊണ്ട് അവർ ആണുങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധന്മാർ എല്ലാവരും കൂടെ ഇങ്ങോട്ടേക്ക് വരികയാണ്. 4 വശങ്ങളിൽ നിന്നും ചെണ്ടയൊക്കെ കൊട്ടിയാണ് അവർ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഒരു നരഭോജി സിംഹത്തെ വെടിവെച്ച് കൊന്നുകഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇവരുടെ ആചാര രീതികൾ. ഇവരിങ്ങോട്ടേക്ക് 4 ഭാഗത്തു നിന്നും ഈ മോട്ടോ മോട്ടോ ഗാനം പാടിയിട്ട് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കുമാണ് ഹൊസക്കിനെ ശരിക്കും പറഞ്ഞാൽ കണ്ണു നിറഞ്ഞു പോയി. താൻ ചെയ്തത് എത്രയും വലിയ പ്രവൃത്തിയാണ് എന്ന് അപ്പോൾ മാത്രമാണ് ഇദ്ദേഹത്തിന് ശരിക്കും മനസ്സിലായത്. അങ്ങോട്ടേക്ക് ഓടിക്കൂടിയ സ്ത്രീകൾ, ആ ഗ്രാമത്തിലെ സ്ത്രീകൾ ആരാണ് വെടിവെച്ചത് എന്ന് ഈ ട്രാക്കേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം ഈ ഹൊസക്കിന് ചുറ്റിനും വന്നിട്ട് ആ വൃത്താകൃതിയിൽ അവരവരുടെ ആചാര രീതിയിലുള്ള നൃത്തം ആരംഭിച്ചു. അവരും ഇതേ പാട്ട് തന്നെയാണ്, മോട്ടോ മോട്ടോ എന്ന് തുടങ്ങുന്ന നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അതേ പാട്ട് തന്നെയാണ് അവരും പാടുന്നത്. ഇതേ സമയം ആണുങ്ങൾ ഉറക്കെ അലറി കൂവിയിട്ട് ബാക്കിയുള്ള ആളുകളെ, ബാക്കിയുള്ള ഗ്രാമങ്ങളിലേക്ക് ആളുകളെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഈ ഒരു സിംഹം വധിക്കപ്പെട്ടു എന്നുള്ള സന്ദേശം ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് അവരെ അറിയിച്ചു. ലാൻഡ് റോവറിൻ്റെ ആ ഒരു വെട്ടത്തിൽ സിംഹം കിടക്കുന്നത് എല്ലാവർക്കും കാണാമായിരുന്നു. ഈ കുട്ടികൾ ഓടി വന്നിട്ട് എന്ത് ചെയ്തു, അവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഈ കല്ലുകൾ, വടികളൊക്കെ വെച്ചിട്ട് ഈ സിംഹത്തെ അടിക്കാനൊക്കെ തുടങ്ങി. ഇത് ചത്തുകിടക്കുകയാണ്, അവരവരുടെ ദേഷ്യം തീർക്കുകയാണ്. പക്ഷേ ആ സമയത്ത് ഇവരെ തടയാനൊന്നും ആർക്കും പറ്റില്ല. അത് തടഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഇത് ഇവർ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ അവർ അവരുടെ ദേഷ്യം തീർക്കുന്നതാണ്. അവിടെയുള്ള ഫോറസ്റ്റ് ആൾക്കാർ പോലും ഇതിനെ തടയാനായിട്ട് നിൽക്കില്ല. കാരണം അത് വലിയ പ്രശ്നത്തിലേക്ക് പിന്നീട് മാറുകയാണ് ചെയ്യാറ് പതിവ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ന്യൂസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആരും അവരെ തടയാനായിട്ട് പോയില്ല. ഇതിനിടെ നല്ല പ്രായമുണ്ടായിരുന്ന ഒരു സ്ത്രീയെ വടിയൊക്കെ കുത്തിയിട്ട് വേച്ച് വേച്ച് അവിടെ നടന്നു വന്നിട്ട് നമ്മുടെ ചാൾ ബ്യൂക്കസിൻ്റെ അടുത്തെത്തിയിട്ട് ആരാണ് ഈ സിംഹത്തെ വെടിവെച്ചത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ഈ ചാൾ ബ്യൂക്കസ് ഇരുട്ട് ആ ഒരു സമയത്ത് ഇരുട്ട് ആയിട്ടുണ്ട്. ആ സമയത്ത് ഇദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചു, നമ്മുടെ ഈ വൈൻ ഹൊസക്കിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇയാളാണ് വെടിവെച്ചത്. ആ സ്ത്രീയെ വടിയൊക്കെ കുത്തിയിട്ട് ഏന്തി ഏന്തി വേച്ച് വേച്ച് ഇദ്ദേഹത്തിൻ്റെ അരികിലെത്തി. അതിനുശേഷം ഹൊസക്കിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ ഈ ചെവ എന്നറിയപ്പെടുന്ന അവരുടെ പ്രാദേശിക ഭാഷയിൽ പറഞ്ഞു, സിക്കോമോ വാമ്പിലി, അതായത് താങ്ക് യു വെരി മച്ച്. ഏതാനും മണിക്കൂറുകൾക്കകത്ത് തന്നെ ഈ ഗവൺമെൻറ് ഓഫീഷ്യൽസ്, ബാക്കിയുള്ള ഗ്രാമത്തലവന്മാർ, അങ്ങനെയുള്ള വലിയ വലിയ ആളുകളെല്ലാം ഉടൻ തന്നെ അവിടെ എത്തുകയും അവരെല്ലാം വന്ന് ഈ സിംഹത്തെ കാണുകയും ഈ നമ്മുടെ വൈൻ ഹൊസക്കിനെ അവർ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തു. ഇതിനുശേഷം അവർ സിംഹത്തിൻ്റെ വയറ് കീറി പരിശോധിച്ചു. അത് അവിടെ സാധാരണ നടക്കുന്നതാണ്. കാരണം സിംഹം അവസാനം കഴിച്ച ആളിൻ്റെ അവശിഷ്ടങ്ങൾ ആ ശരീരത്തിനുള്ളിൽ, വയറ്റിനുള്ളിൽ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പുറത്തെടുത്തിട്ട് ഇവർക്ക് ഈ ഗോത്ര ആളുകൾക്ക് അവർക്ക് അവരുടേതായ രീതിയിൽ സംസ്കരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മുടെ ഈ സിംഹത്തിൻ്റെ വയറ്റിൽ ഹിപ്പോ മാംസം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ജെസ്ലീനെ പിടികൂടിയ ശേഷം, അത് ദിവസങ്ങൾക്ക് മുമ്പാണ്, അതിനുശേഷം ഇതിന് ഈ മനുഷ്യ മാംസം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ വയറ്റിൽ നിന്ന് അവർക്ക് വേറെ സാധനങ്ങളൊന്നും കിട്ടിയില്ല. ഇവരുടെ ഈ ആഘോഷം വെളുപ്പിനെ 3 മണി വരെയും ഉണ്ടായിരുന്നു എന്നാണ് വൈൻ ഹുസക്ക് എഴുതിയിരിക്കുന്നത്. ഈ പാട്ടും പാടിയിട്ട് ഇദ്ദേഹത്തെയും ചുമന്നുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയൊക്കെയാണ്. എന്താണെങ്കിലും നമ്മൾ ഇതുവരെയും വെടിവെച്ച് വീഴ്ത്തിയിട്ടുള്ള നരഭോജി സിംഹങ്ങളിൽ ഏറ്റവും വലുപ്പമേറിയ സിംഹങ്ങളിൽ ഒന്നാണ് ഈ ഫുവയിലെ നമ്മുടെ ഈ വൈൻ ഹൊസക്ക് വെടിവെച്ച് വീഴ്ത്തിയ ഈ ഒരു നരഭോജി. 3 മീറ്റർ നീളവും 250 കിലോ ഭാരവും ഉണ്ടായിരുന്ന ഒരു ഭീമൻ സിംഹം തന്നെയായിരുന്നു ഈ ഫുവയിലെ നരഭോജി. ഈ നരഭോജിയെ ഇപ്പോഴും നിങ്ങൾക്ക് കാണാനായിട്ട് അവസരമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഈ വൈൻ ഹൊസക്ക് തൻ്റെ ചെറുപ്പകാലത്ത് അത്ഭുതത്തോടെ നോക്കി നിന്നിരുന്ന ഒരു സ്ഥലം ഷിക്കാഗോ ഫീൽഡ് മ്യൂസിയം. ആ ഷിക്കാഗോ ഫീൽഡ് മ്യൂസിയത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇതുപോലെ പിടികൂടിയ വെടിവെച്ച് വീഴ്ത്തിയ നരഭോജികളെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വൈൻ ഹൊസക്ക് വെടിവെച്ച് വീഴ്ത്തിയ ഫുവയിലെ നരഭോജിയെയും സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ആ ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഫോട്ടോയുടെ മുന്നിലുള്ള ആ വെളുത്ത സഞ്ചിയുടെ കഥ ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ വൈൻ ഹൊസക്ക് തന്നെ എഴുതിയ ദ മാൻ ഈറ്റർ ഓഫ് ഫുവെ എന്നറിയപ്പെടുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം തന്നെയാണ് നമ്മുടെ ഈ വീഡിയോയുടെ റെഫറൻസ്. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Thank you.